مبلغ بلقاء نفسي. إن أتبع إلا ما يوحى إلي إني أخاف إن عصيت ربي عذاب يوم أليم. قل لو شاء الله ما تلوته عليكم ولا أدراكم به فقد لبثت فيكم عمرا من قبله أفلا تعقلون. فمن أظلم ممن افترى على الله كذبا أو كذب بآياته إنه لا يفلح المجرمون. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രഭാഷണ പരിപാടിയാണ് ഇത്. ഇന്നലെയും ഇന്നുമായി നടത്തപ്പെടുന്ന ഈ പ്രഭാഷണ പരിപാടിയിൽ ഖുർആനിക തത്വങ്ങളെക്കുറിച്ചും ഖുർആനിലെ ആശയങ്ങളെക്കുറിച്ചും നൂറ്റാണ്ടുകളായി മൂടപ്പെട്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളിലേക്കും വെളിച്ചം വീശിക്കൊണ്ട് മൗലവി ചേകന്നൂർ കേരളത്തിൽ ഈ ആശയം, ഖുർആനികമായ ഈ ആശയം എടുത്തിടുകയുണ്ടായി. അതായത്, പ്രവാചകന്മാർ ഭൂമിയിൽ അല്ലാഹു പ്രവാചകന്മാരെ അയക്കും. ആ പ്രവാചകന്മാർക്ക് അല്ലാഹു മനുഷ്യരെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ആ പ്രവാചകന്മാരുടെ കൂടെ ഭേദവും കൊടുത്തേക്കാർ പതിവുണ്ടായിരുന്നു. അമ്പിയാക്കന്മാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഈ ഭേദത്തിന് പുറമെ ആ അമ്പിയാക്കന്മാർക്ക് ശേഷം അവരുടെ അനുയായികൾ പിൽക്കാലഘട്ടത്തിൽ ആ പ്രവാചകന്റെ പേരിലും അള്ളാഹുവിന്റെ പേരിലും കളവുകൾ കെട്ടിച്ചമച്ച് പുരോഹിത മതം സമൂഹത്തിൽ നിർമ്മിക്കും. അത് എക്കാലത്തെയും പ്രവാചകന്മാരുടെ അനുയായികൾ ചെയ്തതുപോലെ മുസ്ലിം സമൂഹത്തിലെ ആളുകളും പ്രവാചകന്റെ മരണത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അള്ളാഹു പറയാത്ത, അള്ളാഹു പഠിപ്പിക്കാത്ത, പ്രവാചകൻ ലോകത്തിന് മതമായിട്ട് പഠിപ്പിക്കാത്ത ആശയങ്ങൾ പ്രവാചകന്റെ പേരിലും അള്ളാഹുവിന്റെ പേരിലും കറ്റുകെട്ടിയുണ്ടാക്കി. അള്ളാഹുവിന്റെ പേരിലും പ്രവാചകന്റെ പേരിലും കറ്റുകെട്ടിയുണ്ടാക്കിയ ഈ മതമൂല്യങ്ങളും മതതത്വങ്ങളും മതവിശ്വാസങ്ങളും വർജിക്കണമെന്നും അള്ളാഹു അമ്പിയാക്കന്മാർക്ക് കൊടുക്കുന്ന പ്രമാണം ഒരൊറ്റ പ്രമാണമേ ഉള്ളൂവെന്നും അത് മനുഷ്യരുടെ സർവവിധ മനുഷ്യ ജീവിതത്തിൽ സർവവിധ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്നതും ആവശ്യവുമായ തത്വങ്ങൾ അടങ്ങുന്നതുമാണെന്നും സമർത്ഥിച്ചുകൊണ്ട് മൗലവി ഈ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഈ ആശയവും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആശയം ഈ നാട്ടിൽ പ്രചരിച്ചാൽ അതുകൊണ്ട് തങ്ങൾ പടുത്തുയർത്തിയ സ്ഥാനമാനങ്ങളും അധികാരമോഹങ്ങളും സമ്പത്തും നഷ്ടപ്പെടുമെന്നോർത്ത ചില ആളുകൾ ഇരുട്ടിന്റെ ശക്തികളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, അവർ മൗലയുടെ തിരോധാനം, മൗലയുടെ ഉന്മൂലനാശം അവർ ആഗ്രഹിച്ചു, അതിനവർ പ്രവർത്തിച്ചു. എന്നാൽ ഈ ആശയം കെട്ടടങ്ങിക്കൂടാ. ഈ ആശയം ഇവിടെ ഒരാളുടെ തിരോധാനം കൊണ്ടോ ഒരാളെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചതുകൊണ്ടോ ഈ ആശയം ഇവിടെ നശിപ്പിച്ചുകൂടാ, നശിച്ചുകൂടാ, അള്ളാഹുവിന്റെ കലാം ഇവിടെ നിലനിൽക്കണമെന്നുള്ള ഈ ആശയവുമായിട്ടുള്ള പ്രചരണവുമായി വേറെയും കുറെ പണ്ഡിതന്മാരായ ആളുകൾ രംഗത്ത് വരികയുണ്ടായി. ആ ആശയത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇവിടെ ഒരു സാധാരണ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ അധ്യാപകരോട് ചോദിക്കുമ്പോൾ അവരൊക്കെ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. നൂറ്റാണ്ടുകളായി ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞുപോയിട്ടും ഈ യാഥാർത്ഥ്യങ്ങളൊന്നും ഇയാൾക്കല്ലാതെ മറ്റാർക്കും മനസ്സിലായിട്ടില്ലെന്നോ, ഇത് അത്ഭുതമല്ലേന്ന്. നൂറ്റാണ്ടുകളായി, 14 നൂറ്റാണ്ടുകളായി ഖുർആനിക ആശയം ഇവിടെ മൂടിവെക്കപ്പെട്ടിട്ട് ഈ ആശയവുമായി രംഗത്ത് വരാൻ ഈ മൗലവി ചേകന്നൂരല്ലാതെ മറ്റൊരാളും ഈ നാട്ടിൽ ഈ ലോകത്തെവിടെയും ജന്മമെടുത്തില്ലേ, അങ്ങനെയൊരു ആശയം, അങ്ങനെയൊരു ഇസ്ലാം ഉണ്ടാവുമെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൂടെ, നമുക്കത് ശരിയല്ല. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം,
മൗലവി ഈ ആശയം പ്രചരിപ്പിച്ചത് മൗലവി മാത്രമല്ല, മൗലവി ഒരുപാട് മുന്നോട്ട് പോയിക്കൊണ്ട് പല യാഥാർത്ഥ്യങ്ങളും ജനസമൂഹത്തിന്റെ മുമ്പിൽ വെച്ചു എന്ന് മാത്രം. ഇപ്പോൾ നമുക്കറിയാം, ഒരു 50 വർഷം മുമ്പ് കേരളത്തിന്റെ സ്ഥിതി എന്തോ എന്ന് ചോദിച്ചാൽ പൈതൃകമായി കിട്ടിയ ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും അതുമാത്രമാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുകയും ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സി എൻ അഹമ്മദ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാരായ ആളുകൾ, സി എന്നിനെ പോലെയുള്ള പണ്ഡിതന്മാർ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഇവിടെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം ഖുർആനിന്റെ 30 ജുസൂനും, അതായത് ഖുർആനിന് മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ഖുർആനിന്റെ ഒരു മലയാളത്തിലുള്ള പരിഭാഷ എഴുതാൻ തുനിഞ്ഞപ്പോൾ അക്കാലത്തെ പണ്ഡിതന്മാരായ ആളുകൾ അതിനെതിർത്തു. അന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അല്ലാഹുക്കായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മലയാള ഭാഷ തന്നെ പൂർണ്ണമായിട്ട് പറഞ്ഞുകൊണ്ട് ഖുർആനിന് വിശദീകരണം നൽകാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് സി എൻ അഹമ്മദ് മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തോത്രവും എന്ന് പറഞ്ഞുകൊണ്ട് ശുദ്ധ മലയാളത്തിൽ കേരളത്തിൽ ഒരു തഫ്സീർ എഴുതി, ഖുർആനിന് വ്യാഖ്യാനം എഴുതി. ആ വ്യാഖ്യാനത്തിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ കേരളത്തിൽ പല തഫ്സീറുകളും രചിക്കപ്പെട്ടിട്ടുള്ളത്. അന്ന് ആ തഫ്സീർ എഴുതിയതിന്റെ പേരിൽ സി എൻ അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ ഒരുപാട് വിമർശനത്തിനും കുഫറിന്റെ ഫത്വക്കും ഇരയായിട്ടുണ്ട്. ആ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ശുദ്ധമായ മലയാളത്തിൽ ഇന്നും അതുപോലെ തന്നെയാണ്. ശുദ്ധമായ ഒരു സാധാരണക്കാരനായ ആളുകൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ശുദ്ധമായ മലയാളത്തിൽ എഴുതപ്പെട്ട തഫ്സീർ ഇന്ന് സി എന്നിന്റെ മാത്രമേ ഉള്ളൂ. അല്ലാത്ത തഫ്സീറുകൾ വായിച്ചാൽ പൂർണ്ണമായ ആശയം ലഭിക്കത്തക്ക രീതിയിൽ ഇന്നും അതിൽ നിന്ന് കോപ്പി അടിച്ച് എഴുതിയിട്ട് പോലും എഴുതാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഖുർആനിക സത്യങ്ങൾ ഭരണകർത്താക്കളുടെയും അതുപോലെ തന്നെ അധികാര വർഗത്തിന്റെയും ഭീഷണിയെ ഭയന്നുകൊണ്ട് പല ആളുകളും ഈ യാഥാർത്ഥ്യങ്ങൾ പലതും പല അറബി ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. ഈ സൂചിപ്പിച്ചു പോയ പല യാഥാർത്ഥ്യങ്ങളും സി എന്നിനെ പോലെയുള്ള ആളുകൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയോ, 13.5 നൂറ്റാണ്ടോളം ഈ വിശുദ്ധ ഖുർആനിന്റെ ലോകഭാഷയായ ഇംഗ്ലീഷിലേക്ക് ഈ ഖുർആനിന്റെ പരിഭാഷ എഴുതാൻ ലോകത്തുള്ള മുസ്ലിങ്ങൾ അനുവദിച്ചില്ല എന്ന ആ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയോ. 13.5 നൂറ്റാണ്ടോളം ഈ വിശുദ്ധ ഖുർആനിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഇംഗ്ലീഷിലേക്ക് അതിനെ വിവർത്തനം ചെയ്യാൻ ലോകത്തെ മുസ്ലിങ്ങൾ സമ്മതിച്ചില്ല. ലോകത്തെ മുസ്ലിങ്ങൾ അതിനെ എതിർത്തു. പക്ഷേ ജൂതന്മാരും ക്രൈസ്തവരുമായ ആളുകൾ അവരുടെ വ്യാവസായിക ഉദ്ദേശത്തോടുകൂടി, കച്ചവട ഉദ്ദേശത്തോടുകൂടി അവർ ഈ ഖുർആനിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അവർക്ക് ഖുർആനോടുള്ള ഇഷ്ടമായിരുന്നില്ല, മറിച്ച് ഈ ഖുർആനെ പരിഭാഷപ്പെടുത്തി അതിനെ വിറ്റഴിച്ചുകൊണ്ടുള്ള കാശിന്റെ ലാഭമായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. എന്നിട്ടും അതിന് മുസ്ലിങ്ങൾ തയ്യാറായില്ല. ഒരു വിശുദ്ധ ഖുർആനിനെ മൂടപ്പെട്ട ചില സത്യങ്ങളിലേക്ക് ഞാൻ സൂചന നൽകുകയാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ പല യാഥാർത്ഥ്യങ്ങളും മൗലവി ചിന്തിച്ച് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും പല യാഥാർത്ഥ്യങ്ങളും എഴുതപ്പെട്ട മുമ്പ് എഴുതപ്പെട്ട തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്ന് കണ്ടെടുത്തും അദ്ദേഹം ചിന്തിച്ചും രംഗത്തിട്ടതാണ് പലതും, അല്ലാതെ പുതിയതല്ല. പക്ഷേ പറയാൻ കിട്ടിയ ഒരു അവസരം, പറയാൻ കിട്ടിയ ഒരു സാഹചര്യം, എന്ത് തന്നെ സത്യം പറഞ്ഞാലും അത് കേൾക്കാനും അത് പറയാനും സ്വാതന്ത്ര്യമുള്ള ഒരു നാട് കിട്ടിയപ്പോൾ, അതിന് പാകമായ കുറച്ചെങ്കിലും പാകമായ ഒരു ജനതയെ കിട്ടിയപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള സി എന്നിനെ പോലെയുള്ള ആളുകൾ ഈ യാഥാർത്ഥ്യം തുറന്നടിച്ചു എന്ന് മാത്രം. നിങ്ങൾക്കറിയോ, വട്ടം അബ്ദുള്ള ഹാജിയെ പോലെയുള്ള ആളുകളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഖുർആനല്ലാതെ മറ്റൊന്നും ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നിടത്തൊക്കെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിച്ച മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ ശബ്ദങ്ങളെ മുഴുമിപ്പിക്കാൻ, അവർ തുടങ്ങിവെച്ച ആശയങ്ങൾ അതിന്റെ പൂർണ്ണ ദശയിലേക്ക് എത്തിക്കാൻ പിൽക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ സമുദായത്തെ പിന്നോട്ട് തന്നെ വലിക്കാൻ ഖുർആനിന്റെയും ഹദീസിന്റെയും പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഒരുപാട് അഭ്യൂഹങ്ങളും കഥകളും കെട്ടുകഥകളും ഐതിഹ്യങ്ങളും ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ താല്പര്യം കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു പണ്ഡിത സമൂഹത്തെയാണ് പുരോഗമനവാദികളും അവകാശപ്പെട്ടുകൊണ്ട് സർവ്വവിധ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഇവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് രംഗത്ത് വന്ന സംഘടനകൾ വരെ ഈ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സി എൻ ഒരുപാട് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇവിടെ മോജിസാത്തുകൾ അമാനുഷികമായ കഴിവുകളിൽ പലതും സാധാരണ പ്രവാചകന്മാരുടെ ചെയ്തതാണെന്നും അതൊന്നും അമാനുഷിക കാര്യങ്ങളായിരുന്നില്ലെന്നും അതൊക്കെ മനുഷ്യ സഹജമായിട്ട് ചെയ്യാൻ കഴിയുന്ന ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചതാണെന്നും അതൊക്കെ പറയാൻ പറ്റുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മരണത്തിന് ശേഷം അദാബുൽ ഖബർ, ഖബറിൽ വെച്ചൊരു ശിക്ഷയില്ല എന്ന് സി എം തുറന്നടിച്ചു. വിശ്വാസ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ആറാമത്തെ വിശ്വാസ കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് സി എം സമർപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് ഹദീസുകളെ മുഴുവൻ ഖുർആൻ കൊണ്ട് ഖണ്ഡിച്ചു. പക്ഷേ അദ്ദേഹവും ചെന്നെത്താൻ പറ്റാത്ത ഒരുപാട് സ്ഥലത്തേക്ക് മൗലവിയെ പോലെയുള്ള ചേവന്നൂർ മൗലവിയെ പോലെയുള്ള ആളുകൾ ചെന്ന് സമൂഹത്തിന് പറഞ്ഞുകൊടുത്തു. അതാ പറഞ്ഞത്, ഇത് പറഞ്ഞുകൊടുക്കാനുള്ള സാഹചര്യങ്ങളും വേലികളുമൊക്കെ നൂറ്റാണ്ടുകളായി ഒരുക്കപ്പെട്ടുകൊണ്ടിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പുരുഷായുസ് കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് പുരുഷായുസ് കൊണ്ടോ ഒരു മനുഷ്യന് ചെയ്തു തീർക്കാൻ കഴിയാത്ത അത്രയും വിശാലമായ അത്രയും ഭയങ്കരമായ ഒരു ഇരുട്ടുമറയായിരുന്നു ഈ വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ നൂറ്റാണ്ടുകളായിട്ട് ഇടപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രം. ഈ പുകമുറയ്ക്കുള്ളിൽ നിന്ന്, ഈ ഇരുണ്ട മറയ്ക്ക് ഉള്ളിൽ നിന്ന് ഈ വെള്ളി വെളിച്ചത്തിന്റെ സത്യത്തിന്റെ ഈ പ്രകാശത്തെ കീറിമുറിച്ച് കണ്ടെത്താൻ ഒരുപാട് പണ്ഡിതന്മാരുടെ വളരെ പ്രയാസപ്പെട്ട ശ്രമങ്ങൾ വേണ്ടി വന്നു. ഇനി നമ്മൾ മൗലവി ചേകന്നൂർ തുടങ്ങി വെച്ച അദ്ദേഹം ചെന്നെത്തിയ ആ സ്ഥലത്ത് നിന്ന് ഈ ഖുർആനിലെ ഒരുപാട് ആശയങ്ങളും അധ്യാപനങ്ങളും സത്യങ്ങളും പുറത്തു കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ സി എൻ ഹദീസിന്റെ ഏകദേശം പകുതിയോളം സി എൻ തന്നെ ഖണ്ഡിച്ചു. മൗലവി ചേകന്നൂർ അദ്ദേഹം ഖുർആനല്ലാത്ത മറ്റൊന്നും ഇസ്ലാമിൽ പ്രമാണമാക്കി സ്വീകരിക്കാൻ പാടില്ലെന്നും മനുഷ്യരുടെ നിഖില മേഖലകളിലേക്കും ഖുർആൻ അവന്റെ ആരാധനാ കാര്യങ്ങളാകട്ടെ, ഒരു ഭരണം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ ആ ഭരണം നടത്താനാകട്ടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണമോ മതമായിട്ട് ആചരിക്കണമെന്നോ അതിനാവശ്യമായ എല്ലാ സൂചനകളും നിർദ്ദേശങ്ങളും വിശദീകരണങ്ങളും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകിയിട്ടുണ്ടെന്നും വിശുദ്ധ ഖുർആൻ മാത്രമേ പ്രമാണമുള്ളൂ എന്നുള്ള ഈ സത്യം ജനതയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനിയും ഞാൻ കണ്ടെത്താത്ത ഒരുപാട് സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും ഖുർആനിൽ കണ്ടെത്തേണ്ടതും കണ്ടുപിടിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിലേതെങ്കിലും വികലമായ ഖുർആനിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ഖുർആനിന്റെ തത്വങ്ങൾക്കെതിരായ ഏതെങ്കിലും കാര്യങ്ങളോ ആശയങ്ങളോ ഞാൻ പറയുകയാണെങ്കിൽ ആ ആശയത്തെ നിങ്ങൾ കളയുകയും വിശുദ്ധ ഖുർആനിൽ അതിലും നിങ്ങൾക്ക് മനസ്സിലായ യാഥാർത്ഥ്യം നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ നിങ്ങൾ തള്ളിക്കളയണമെന്നും അദ്ദേഹം ഈ ജനതയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ആശയം നൂറ്റാണ്ടുകളിൽ ഒറ്റപ്പെട്ട പല രംഗങ്ങളിലും ഈ സത്യങ്ങളൊക്കെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിന്റെ തള്ളിക്കയറ്റം കണ്ടിട്ടാണ് ഉസൂലുൽ ഹദീസ് ഹദീസിന്റെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ വെച്ചത്. ഈ രീതിയിൽ ഹദീസ് തുടർന്നു പോയാൽ, ഹദീസ് നിർമ്മാണം ഈ രീതിയിൽ തുടർന്നു പോയാൽ ഇസ്ലാമിന്റെ നാശം വന്നു തുടങ്ങുമെന്ന് മനസ്സിലാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഒരു മാനദണ്ഡം വേണമെന്ന് വെച്ച് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു മാനദണ്ഡം വെക്കുകയുണ്ടായി. അതായത് മുതവാത്തരായ ഹദീസ് മാത്രമേ ഇൽമിനെ ഫായിദ ഇൽമിനെ പ്രയോജനപ്പെടുത്തുകയുള്ളൂ എന്നും മുതവാത്തരായ ഹദീസ് മാത്രമേ അറിവ് പ്രയോജനപ്പെടുത്തുകയുള്ളൂ എന്നും മുതവാത്തരായ ഹദീസ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഇതിനൊരു മാനദണ്ഡം വെച്ചു. മുതവാത്തരായ ഒരൊറ്റ ഹദീസും ലോകത്തൊരാൾക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് സൂചിപ്പിച്ചത്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. എന്റെ വിഷയം ദിവ്യ സന്ദേശം എന്നുള്ളതാണ് ഈ വിഷയം. അപ്പോ ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ ഒരു മാനദണ്ഡം വെച്ചു, ഹദീസ് സ്വീകരിക്കണമെങ്കിൽ മുതവാത്തരാകണം, അല്ലാത്തതൊക്കെ ലന്നിനെ മാത്രമേ ഊഹത്തെ മാത്രമേ പ്രയോജനം ചെയ്യുകയുള്ളൂ എന്നും മുതവാത്തരമായ ഹദീസുകൾ മാത്രമേ അറിവിനെ പ്രയോജനപ്പെടുത്തുകയുള്ളൂ എന്നും സൂചിപ്പിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയായിരുന്നു അത്? കാരണം ആ രീതിയിൽ നേരിട്ട് ഖുർആൻ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന നേരിട്ടുള്ള ഒരു രീതി അന്നവർക്ക് സ്വീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഹദീസുകൾ പ്രവാചകന്റെ പേരിലും അള്ളാന്റെ പേരിലും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഈ സ്ഥിതിവിശേഷം കണ്ടപ്പോൾ ഇതിനൊരു നിദാനം മാനദണ്ഡം വെച്ചിട്ടില്ലെങ്കിൽ ഈ സമൂഹം നശിച്ചുപോകുമെന്ന് മനസ്സിലാക്കിയ ഹദീസ് നിദാന ശാസ്ത്രം പണ്ഡിതന്മാർ അതിനൊരു മാനദണ്ഡം വെച്ചു. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഹദീസ് എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒന്നുമല്ല. ഖുർആൻ ഇത് മനുഷ്യന്റെ വിശുദ്ധ ഖുർആൻ മനുഷ്യന് അവന്റെ ആരാധനകളാകട്ടെ, അവന്റെ ജീവിതത്തിൽ അവൻ നിത്യേന ചെയ്യേണ്ട കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഒരു കുടുംബമായി ഒരു വ്യക്തിയാവുമ്പോൾ ആ വ്യക്തിക്ക്, ഒരു കുടുംബമായി തീരുമ്പോൾ ആ കുടുംബത്തിന്, ഒരു രാജ്യമായി തീരുമ്പോൾ ഒരു ഭരണഘടനയുണ്ടാവുമ്പോൾ ആ രാജ്യത്തിന് എങ്ങനെ ഭരണം നടത്തണം എന്നതിനെ പറ്റിയ അങ്ങനെ എല്ലാ രംഗത്തേക്കും വിശദീകൃതമായ ആശയങ്ങളുള്ള ഒരു പിന്നെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇപ്പോ അല്ലാഹു തിബിയാനല്ലി കുല്ലി ഷൈൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, വറഹ്മത്തൻ, ഇത് കാരുണ്യവുമാണ് എന്ന്. വിശുദ്ധ ഖുർആൻ ലോകത്തിനുള്ള കാരുണ്യമാണ്, വിശുദ്ധ ഖുർആനിന് അല്ലാഹു നിയമത്താണെന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്കിത്. അല്ലാഹു ലോകത്തിന് വെച്ച കാരുണ്യവും ലോകത്തിന് വെച്ച നിയമത്തെ അനുഗ്രഹവും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശവും തിബിയാനല്ലി കുല്ലി ഷൈ ആയ എല്ലാ കാര്യങ്ങളും ഖണ്ഡിതമായി വിശദീകരിച്ച ഈ ഗ്രന്ഥം മനുഷ്യർക്കുള്ള റഹ്മത്താണെന്ന് അല്ലാഹു വിശദീകരിക്കുകയുണ്ടായി. ഈ റഹ്മത്തിനെ ഈ സമൂഹം എടുത്തു കളഞ്ഞു. അല്ലാഹു സമൂഹത്തിന് റഹ്മത്താക്കി വെച്ചതാണ് ഈ ഗ്രന്ഥത്തെ. റഹ്മത്താക്കി വെച്ച ഈ ഗ്രന്ഥത്തെ മുസ്ലിം സമൂഹം അവർക്ക് അദാബാക്കി മാറ്റി എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരാരാധന നമസ്കാരത്തിന്റെ രംഗത്തായാലും നോമ്പിന്റെ രംഗത്തായാലും സക്കാത്തിന്റെ രംഗത്തായാലും ഹജ്ജിന്റെ രംഗത്തായാലും മനുഷ്യർക്ക് പ്രായോഗികമായ വളരെ ലളിതമായ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന വളരെ ലളിതമായ പ്രതിഫലാർഹമായ കാരുണ്യമായ കാരുണ്യവത്തായ അനുഗ്രഹം നിറഞ്ഞ ഈ വിശുദ്ധ ഖുർആനിനെ സമൂഹം അവർക്കുള്ള ശിക്ഷയാക്കി മാറ്റിക്കളഞ്ഞു. ഇപ്പൊ ഉദാഹരണത്തിന് സകാത്ത് ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ രീതിയിലാണ് അല്ലാഹു സകാത്തിന്റെ വ്യവസ്ഥയെ ഖുർആനിൽ നിർദ്ദേശിച്ചത്. ഇന്നിവിടെ കൈഫിയത്ത് സലാത്ത് ചോദിക്കുന്ന ആളുകൾ കൈഫിയത്ത് സകാത്ത് ചോദിക്കുന്നില്ല. സകാത്തിന്റെ രൂപം എന്താണെന്നോ സകാത്ത് എത്ര കൊടുക്കണമെന്നോ ഇവർക്ക് ചർച്ചയില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വെച്ച സകാത്തിന്റെ വ്യവസ്ഥയുടെ പറഞ്ഞാൽ ഈ സമൂഹത്തിൽ അധ്വാനിക്കുന്ന മനുഷ്യന്മാരുണ്ടാകില്ല. ഉള്ളവന്റെ അസുഖ ഹുദുമിൻ അംവാലിയും സദക്കത്തൻ തുതഹിറുഹും എന്ന് പറഞ്ഞ അല്ലാഹു പറഞ്ഞു, മനുഷ്യർ അവരുടെ ചിലവ് കഴിച്ച് ബാക്കിയുള്ള സ്വത്തിൽ നിന്ന് അവരുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ സമ്പത്ത് അതാത് കാലഘട്ടങ്ങളിൽ അതാത് ഭരണകർത്താക്കളിൽ പിടിച്ചെടുക്കണം. അന്ന് നബിയോട് പറഞ്ഞു, നബി ആ കാലഘട്ടത്തിന് ആവശ്യമായ സക്കാത്തവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും പിടിച്ചെടുക്കപ്പെടുന്ന ആളും നശിക്കാൻ പാടില്ല. ആ പിടിച്ചെടുക്കപ്പെടുന്ന സ്വത്തുകൊണ്ട് ആ സമൂഹത്തിന്റെ മുഴുവൻ വളർച്ചയ്ക്കും അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യവും അവരുടെ ഭക്ഷണവും ഈ രീതിയിൽ ആ സമൂഹത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ രീതിയിലുള്ള സ്വത്ത് അവരിൽ നിന്ന് പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ ഈ അല്ലാഹു വെച്ച ആ നിയമത്തെ ഇവർ അട്ടിമറിച്ചു. ഇവർ പറയുന്ന 2.5% അല്ലാഹുവിന്, 2.5% എന്നുള്ള പദം അല്ലാഹുവിന് കിട്ടാഞ്ഞിട്ടല്ല. അല്ലാഹു 3-ൽ 1, 4-ൽ 1, 6-ൽ 1, 8-ൽ 1 എന്നൊക്കെ അല്ലാഹു ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അനന്തരാവകാശം അനന്തരാവകാശികൾക്ക് കിട്ടുന്ന ഓഹരി സ്വത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു 3-ൽ 1 കിട്ടും, 6-ൽ 1 കിട്ടും, 8-ൽ 1 കിട്ടും എന്നൊക്കെ അല്ലാഹു പറഞ്ഞ അല്ലാഹുവിന് സകാത്തിന്റെ കണക്ക് നിങ്ങൾ 2.5% കൊടുക്കണമെന്ന് പറയാൻ പദം കിട്ടാനിട്ടല്ല. മറിച്ച് അല്ലാഹു അതിന്റെ കണക്ക് പറയാതിരുന്നത് ഈ സ്വത്ത് എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, മിച്ചം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അത് കാലഘട്ടത്തിനും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് വ്യത്യാസപ്പെടും. ഇപ്പോൾ കാളിയാവ് പ്രദേശത്തെ 100 കുടുംബങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ 90 വീടിലെ ആളുകൾക്കും നല്ല പട്ടിണി പാവങ്ങളാണെങ്കിൽ ബാക്കിയുള്ള 10 കുടുംബങ്ങൾ സമ്പന്ന കുടുംബങ്ങളാണെങ്കിൽ അവരിൽ നിന്ന് അവരുടെ മിച്ചം കഴിച്ച് അവരുടെ നിലനിൽപ്പിനും മറ്റുള്ള ആളുകളുടെ വളർച്ചയ്ക്കും ആവശ്യമായ സ്വത്ത് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ രീതിയിൽ അതാത് കാലഘട്ടത്തിലെ അമീർമാർക്ക് ഖലീഫമാർക്ക് അല്ലാഹു നിർദ്ദേശം കൊടുത്തുകൊണ്ടാണ് അല്ലാഹു നിയമം വെക്കുന്നത്. അല്ലാതെ അല്ലാഹുക്ക് അതിന്റെ പദം കിട്ടാഞ്ഞിട്ടല്ല. ഇവർക്ക് കൈഫിയത്ത് സക്കാത്ത് എന്ന് അറിയണ്ട, കൈഫിയത്ത് സ്വലാത്താണ് ഇന്ന് ആകെ എവിടെ തന്നെ ചോദിച്ചാലും ഇവർക്ക് ചർച്ച ചെയ്യാനുള്ളതും ചോദിക്കാനുള്ളതും ആ വിഷയത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അല്ലാഹു മുസ്ലിങ്ങൾക്ക്
ഈ ഖുർആനിന്റെ അനുയായികൾക്ക് റഹ്മത്തായിട്ട് ഒതുക്കുറു നിയമത്തുള്ളാഹി അലൈക്കും. അല്ലാഹുവിന്റെ കാരുണ്യത്തെ നിങ്ങൾ ഓർക്കണം. ഇത് പുൽത്തും സമയനാവാത്തേന, ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഈ വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾ കേട്ടിരിക്കുന്നു അനുസരിച്ചിരിക്കുന്നു എന്ന് ആമന റസൂലു ബിമാ ഉൻസിലൈലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവും അല്ലാഹുവിന്റെ ദൂതനും മലാഇക്കമാരും മുഅ്മിനീങ്ങളും ഒക്കെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന് അള്ളാഹു പറഞ്ഞ ആ അനുഗ്രഹം നോമ്പിന്റെ രംഗത്ത് നിങ്ങൾ എടുത്തു കളഞ്ഞില്ലേ? അയ്യാമും മഴതൂടാത്തി എന്ന് പറഞ്ഞ ആ ആശയത്തെ നിങ്ങൾ കണ്ണിക്കാൻ വേണ്ടിയിട്ട് അവിടെയാണ് നിങ്ങൾ കളിച്ച കളിയൊക്കെ. ഒരു തഫ്സീറിൽ കൂടുതൽ വിശദീകരണം എവിടെ എഴുതുന്നുവോ, എവിടെ മൻസൂഖാണെന്ന് പറയുന്നുവോ അവിടെ നോക്കണം. അവിടെയാണ് ഈ അഹ്ലു സുന്നത്ത് അതായത് ഖുർആനിന്റെ വിരോധികളായ ആളുകൾ ആയത്തിന് കത്തിവെക്കുന്നത്. പറഞ്ഞോടത്ത് ഇവരൊക്കെ ആറും ഏഴും എട്ടും അഭിപ്രായം പറഞ്ഞിട്ട് ഇവർ മുന്നാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിട്ട്? അല്ലാഹു ഈ സമൂഹത്തിന് റഹ്മത്തായി വെച്ച ഒരു നിയമത്തെ എടുത്തു കളയാൻ. ചില ആളുകൾ പറഞ്ഞ ലാ യുതീഖൂനഹു കഴിയാത്ത ആളുകളാണെന്ന്, ചില ആളുകൾ പറയുന്ന ഈ ആയത്ത് മൻസൂഖാണെന്ന്. എന്നാൽ കാദിയാനികൾ പറയുന്ന വാലല്ലദീന യുതീഖൂനഹു യുതീഖൂനൽ ഫിദിയത്താണ്, ഫിദിയക്ക് സാധിക്കുന്നവർന്ന്. ഫിദിയാന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ അവർക്ക് മനസ്സിലായിട്ടില്ല. ഫിദിയാന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൽപ്പന ഉണ്ടായിട്ടും ആ കൽപ്പന ചെയ്യാത്തപ്പോൾ അതിനുള്ള പ്രായശിത്തമായിട്ടാണ് ഫിദിയ കൊടുക്കുക. വാലല്ലദീന യുതീഖൂനൽ ഫിദിയത്താണ്, ഹൂവ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് ഫിദിയക്ക് സാധിക്കുന്ന ആളുകൾ എന്നാണ് അവരെ അർത്ഥം കൊടുത്തത്. ചില ആളുകൾ ഇത് മൻസൂഖാണെന്ന്, ചില ആളുകൾ ഇവിടെ പ്രയാസപ്പെട്ടുകൊണ്ട് സാധിക്കുന്നവർ എന്ന അർത്ഥം പറഞ്ഞു. ഇങ്ങനെ ആ ആയത്തിന് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ആറോ ഏഴോ തഫ്സീറുകൾ അവിടെ തന്നെ പറഞ്ഞിട്ട് അവർ മുങ്ങാണ് ചെയ്യുന്നത്. അയ്യാമം മഴതൂതാത്ത് ഇവിടെയാണ് ഒരു രംഗത്ത് ഇവർ മുങ്ങിയത്. അയ്യാമം മഴതൂതാത്തിന് ഇവരൊക്കെ വെച്ച അർത്ഥം അത് മൻസൂഖായി പോയിക്കൊണ്ടാണ്. പമൻ ഷഹിദമിങ്കും എന്നുള്ള ആയത്തുകൊണ്ട് അയ്യാമം മഴതൂതാത്ത് മൻസൂഖായി പോയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് തഫ്സീറുകളിൽ സി എന്നിനെ പോലെയുള്ള തഫ്സീറുകളിൽ പ്രത്യേകിച്ചും അദ്ദേഹം കൂടുതൽ എവിടെ വിശദീകരിക്കുന്നുവോ അവിടെ നിങ്ങൾ കൂടുതൽ ചിന്തിക്കണം. അത് ഒരു പോയിന്റാണ്. കൂടുതൽ എവിടെ രണ്ട് പേജിൽ മൂപ്പർ വിശദീകരണം എഴുതുന്നുവോ അവിടെ ഒന്ന് മനസ്സിരിച്ചു ചിന്തിക്കേണ്ടതുണ്ട്. കാരണം അവിടെയാണ് ആയത്തിന് വെട്ടുന്നത്. തഫ്സീറുകളിൽ മൻസൂഖാൻ എന്ന് പറഞ്ഞ ആയത്തുകൾ, തഫ്സീറുകളിൽ ഈ ആയത്ത് ദുർബലപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങൾ അവിടെ നമ്മൾ കൂടുതൽ ചിന്തിക്കണം. കാരണം അല്ലാഹുവിന്റെ ആയത്തുകൾക്കെതിരിൽ കോടാലി വെക്കുന്ന രംഗമാണ്. അത്തരം ആയത്തുകൾ അവിടെ നമ്മൾ കൂടുതൽ ചിന്തിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ സൗമിന്റെ രംഗത്ത് അല്ലാഹു മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കിയ അയ്യാമു മഅദൂദാത്ത് എന്നുള്ള ഈ അയ്യാമു മഅദൂദാത്തിനെ അദാബാക്കി ഈ സമൂഹത്തിൽ കൊടുത്തു. എങ്ങനെ? ഇവിടെ യാത്രക്കാരനായ ആളുകൾക്ക് ഇവിടെ നിന്ന് വളരെ സുഖസൗകര്യമായ സൗകര്യത്തോടുകൂടി മദ്രാസിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിലേക്കോ യാത്ര പോവുകയാണെങ്കിൽ അവന് നോമ്പ് നോൽക്കേണ്ടതില്ല എന്നും, എന്നാൽ അവിടെ പോയി ഭാരിച്ച വളരെ പ്രയാസപ്പെട്ട ജോലി ചെയ്യുകയാണെങ്കിൽ അവൻ നോമ്പ് നോൽക്കണമെന്നുള്ള ഈ വരട്ടുവാദം ഈ സമൂഹത്തെ പഠിപ്പിച്ച് നോമ്പിന്റെ രംഗത്ത് പോലും ഈ സമൂഹത്തിന് അറാബാക്കി മാറ്റി. ഇനി ഏത് രംഗത്താണ് നിങ്ങൾ ചെയ്യാത്തത്? സൗമിന്റെ നോമ്പിന്റെ രംഗത്ത് അങ്ങനെ, സകാത്തിന്റെ രംഗത്ത് ഈ സമൂഹത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായ, പുരോഗതിക്ക് ആവശ്യമായ, അവരുടെ നിലനിൽപ്പിന് ആവശ്യമായ രീതിയിൽ, അതാത് കാലഘട്ടങ്ങളിൽ അവരുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായ സമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് ആ സമൂഹത്തെ വളർത്തി പുരോഗതിയിലേക്ക് കൊണ്ട് കൈപിടിച്ചുയർത്താൻ ഇസ്ലാമിന്റെ ഖലീഫക്ക് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് പറഞ്ഞ ആ നിയമത്തെ ഈ സമൂഹം എടുത്തു കളഞ്ഞു. ഇനിയോ ഈ സ്വലാത്തിന്റെ രംഗത്ത് വെറും നമസ്കരിക്കാനായിട്ട് നമസ്കാര കമ്പനികളായി മാത്രം ഈ സമൂഹത്തെ മാറ്റുകയും നമസ്കരിക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ അവർക്കുള്ളൂ എന്നുള്ള രീതിയിൽ ഈ നമസ്കാരത്തെ മാറ്റുകയും ജോലിയെടുക്കുന്ന മനുഷ്യൻ വരെ, ഏതുവരെ തന്റെ ജീവൻ വരെ അപകടപ്പെടുന്ന സന്ദർഭമാണെങ്കിൽ പോലും ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ ജുമാക്ക് വരണമെന്ന്, ദിവസത്തിൽ അഞ്ച് ജുമാക്ക് വരണമെന്നല്ല, ഈ ജുമാ ദിവസത്തിൽ അഞ്ച് ജുമാ ഇവർ നിർബന്ധമാക്കി. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ആഴ്ചയിൽ ഒരു ജുമാ നിർബന്ധമാക്കി. ഈ സമൂഹത്തിന് ആഴ്ചയിൽ 35 ജുമാ ഈ സമൂഹം നിർബന്ധമാക്കി ഇവിടുത്തെ പുരോഹിതന്മാർ. അള്ളാഹു ഈ സമൂഹത്തിലെ എല്ലാവർക്കും പ്രായോഗികമായ ഒരു നിയമം പഠിപ്പിച്ചു. അതെന്താണ്? ആഴ്ചയിൽ ഒരു ജുമാ,
ബാക്കിയുള്ള സന്ദർഭങ്ങളിൽ ആളുകൾക്ക് സൗകര്യം പോലെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കരിച്ചോട്ടെ. പക്ഷേ ഇവർ പറയുന്ന രീതിയിൽ കണ്ണുപൊട്ടനായ മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ തന്റെ ജീവൻ അപകടത്തിൽ പെടുകയാണെങ്കിൽ പോലും നീ ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ വരണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് ഒരു നമസ്കാര ഭ്രാന്തി ഈ സമൂഹത്തിൽ ഇവരുണ്ടാക്കി. അള്ളാഹു പ്രായോഗികമായ അള്ളാഹു സമൂഹത്തിന് സലാത്ത് നമസ്കാര രംഗത്ത് റഹ്മത്തായ ഈ സമൂഹത്തിന് ഈ ഖുർആൻ റഹ്മത്താണ് എന്ന് പഠിപ്പിച്ച സലാത്തിന്റെ രംഗത്ത് ഇവർ ആഴ്ചയിൽ 35 ജുമാ നിർബന്ധമാക്കി. അള്ളാഹു ആഴ്ചയിൽ ഒരു ജുമാ നിർബന്ധമാക്കി. ഇനി ഏത് രംഗത്താണ് ഇവരെ ചെയ്യാത്തത്? എല്ലാ രംഗത്തും ഈ സമൂഹത്തിന് അദാബാക്കി മാറ്റിയവർ, എല്ലാ രംഗത്തും ഈ സമൂഹത്തിന് അള്ളാഹു നിയമത്താണെന്ന് പഠിപ്പിച്ച ഈ സമൂഹത്തിന്റെ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് നിദാനമായ കാരുണ്യവത്തായ സന്മാർഗത്തിന്റേതായ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കപ്പെട്ട ഈ റഹ്മത്തായ ഗ്രന്ഥത്തെ ഈ പുരോഹിതന്മാരായ ആളുകൾ അവർക്കിടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് അവർ ഇതിനെ അദാബാക്കി ശിക്ഷയാക്കി മാറ്റിക്കളഞ്ഞുവെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. നമസ്കാരത്തിന്റെ രംഗത്ത് മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടുത്തെ പാവപ്പെട്ടവരായ ഒന്നുമറിയാത്ത, ഇനി അറിയുമെങ്കിൽ തന്നെയും ഭാഷാപരമായ അറബിയിൽ നല്ല ഭാഷാപരമായ കഴിവുണ്ടെങ്കിൽ തന്നെയും ഒരു മനുഷ്യനെ നമസ്കരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു വികാരവും ഉടലെടുക്കുന്നില്ല. ഏതെങ്കിലും നിലക്ക് തന്റെ മനസ്സിൽ ഒരാശ വികാരവും ജനിക്കത്തക്ക രീതിയിലല്ല ഇന്നത്തെ മുസ്ലിങ്ങളുടെ നമസ്കാരം മുഴുവൻ. ഇവിടുത്തെ ഉമ്മമാരും നമ്മുടെ പെങ്ങന്മാരും ഉമ്മമാരുമായ അതുപോലെ തന്നെ നമ്മുടെ ഒന്നുമറിയാത്ത ആളുകളായ ആളുകൾ ഈ ക്രിയ നമസ്കാരമെന്ന ഈ ക്രിയ അവർ ഒരു ആചാരമെന്നോണം അത് അനുഷ്ഠിക്കുകയും പിന്നീട് തന്റെ മനസ്സിലുള്ള ആശയങ്ങളും ആഗ്രഹങ്ങളും വേവലാതികളും വേദാറുകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ കൈമലർത്തി നമസ്കാരത്തിന് ശേഷം കൈമലർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ഈ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകൾ ചെയ്യുന്നത്. കാരണം എന്താണെന്നറിയോ? ഇവിടുത്തെ പുരോഹിതന്മാർ വാശി പിടിച്ചു നമസ്കാരത്തിൽ അറബിയല്ലാത്ത മറ്റൊന്നും ഉച്ചരിക്കാൻ പാടില്ലെന്നും തങ്ങളുടെ ആശയങ്ങൾ മക്കളില്ലാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിൽ, മറ്റേതെങ്കിലും സമൂഹത്തിലെ മറ്റേതെങ്കിലും നേരുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ ഫാത്തിഹ സൂറ തോതിയിട്ടെങ്കിലും ഈ മനുഷ്യന്റെ മനസ്സിലുള്ള ആശയങ്ങളും വികാരങ്ങളും സ്വന്തം ഭാഷയിൽ തന്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് ഈ പുരോഹിതന്മാർ വാശി പിടിച്ചതിന്റെ ഫലമായി ഈ സമൂഹത്തിൽ അള്ളാഹു ഒറിജിനലായിട്ട് നിശ്ചയിച്ചു കൊടുത്ത ഈ നമസ്കാരത്തിന് ശേഷമാണ് നമ്മുടെ സഹോദരിമാരും ഉമ്മമാരുമായ ആളുകൾ കൈമലർത്തി പ്രാർത്ഥിക്കുന്നത്. കാദിയാനികൾ അവിടെ ചിന്തിച്ചിട്ടുണ്ട്, കാദിയാനികൾ അവിടെ വിശദീകരിച്ചു. അത് ആ തത്വത്തിൽ നമ്മൾ അവരോട് അംഗീകരിക്കുന്നു, എനിക്ക് യോജിപ്പാണ്. മൗലവിയുടെ തിരോധാനത്തിന് ശേഷം അദ്ദേഹത്തിനെതിരിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട് അവരുടെ. ആ ഗ്രന്ഥത്തിൽ ഒന്നാം അധ്യായത്തിൽ രണ്ടാം പേജിൽ എഴുതിയിരിക്കുന്നു, നമസ്കാരം ഈ സമൂഹത്തിന് ഭാരമായിരിക്കുന്നു. ഈ സമൂഹത്തിന് നമസ്കാരം കൊണ്ട് മനസ്സിൽ യാതൊരു തര വികാരവും വിചാരങ്ങളും ഉടലെടുക്കുന്നില്ല. ഈ സമൂഹത്തിന് നമസ്കരിക്കാൻ ഭാരമാണ്, അലസതയാണ്. കാരണം ഇവിടുത്തെ പുരോഹിതന്മാർ വാശി പിടിച്ചതാണ് അതിന് കാരണം. സ്വന്തം മനസ്സിലുള്ള ആശയങ്ങളും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ആവശ്യങ്ങളും റബ്ബിന്റെ മുമ്പിൽ സ്വന്തം മാതൃഭാഷയിൽ ചോദിക്കാനോ പറയാനോ പാടില്ല, അങ്ങനെ ചെയ്താൽ നമസ്കാരം ബാത്തിലാവുമെന്ന് ഈ സമൂഹത്തെ അവർ പഠിപ്പിച്ചതാണ് കാരണമെന്ന് ആയഞ്ചേരി എഴുതിയിട്ടുണ്ട്. ആ സത്യം ശരിയാണ്. അവരെങ്കിലും സംഭവിച്ചു നൂറ്റാണ്ടുകളായി തുടർന്നു പോകുന്ന സുന്നത്തിനെതിരല്ലേ അവർ പറഞ്ഞ ആ സത്യം? ഇന്നെങ്കിലും അവർ ചിന്തിക്കണം, നൂറ്റാണ്ടുകളായിട്ട് തുടർന്നു പോകുന്ന സത്യത്തിനെതിരാണത്. നൂറ്റാണ്ടുകളായി പുരോഹിതന്മാർ വാശി പിടിച്ചത് അവിടെയാണ്. നമ്മളെയൊക്കെ സഹോദരന്മാര് സഹോദരിമാർ, വയസ്സായ നമ്മുടെയൊക്കെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മാമൂലെന്നോണം ആചാരമെന്നോണം ഈ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കൈമലർത്തിയിട്ടുള്ളൊരു ഇരുന്നിട്ടുള്ള പ്രാർത്ഥനയുണ്ട്, അപ്പോഴാണ് അവർ കരയുന്നത്, അപ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ആശയം അവർക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അവിടെയും അദാബാക്കി മാറ്റി ഈ സമൂഹം. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, അള്ളാഹു ഈ സമൂഹത്തിന് റഹ്മത്താക്കി വെച്ചതാണ് ഖുർആൻ. അതിനെ അട്ടിമറിച്ചു, അതിനെ ഇവിടുത്തെ പുരോഹിതന്മാർ അട്ടിമറിച്ചു. വിശുദ്ധ ഖുർആനിന്റെ സത്യങ്ങളെ ഇവർ മൂടിവെച്ചു. ഇനി ഇവർ തന്നെ മൂടിവെക്കപ്പെട്ട പല യാഥാർത്ഥ്യങ്ങളും, നൂറ്റാണ്ടുകളായി ഈ സത്യങ്ങളൊന്നും ആരും കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ സൂചിപ്പിച്ചതാണ് ഒരിക്കൽ, നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിച്ചു പോരുന്നതും ആദരിച്ചു പോരുന്നതുമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞിട്ട് അത് രാവുണ്ട് എന്നും റമദാനിൽ ഒരു രാവുണ്ട് എന്നും ആ ലൈലത്തുൽ ഖദ്ർ ആയിരം രാവുകളേക്കാൾ ആയിരം മാസത്തേക്കാൾ പുണ്യമേറിയതും അന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ആയിരം മാസത്തേക്കാൾ ആയിരം മാസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്നും വിശ്വസിച്ചു പോന്നിരുന്നല്ലോ നൂറ്റാണ്ടുകളായിട്ട്. ആ വിശ്വസിച്ചു പോരുന്ന നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്ന സുന്നത്താണല്ലോ ആ സുന്നത്തിനെതിരെ ഇവർ പറഞ്ഞിട്ടില്ലേ? ആ സുന്നത്തിനെതിരെ ഇവിടുത്തെ പുരോഗമനവാദികൾ എന്ന് പറയുന്ന മുജാഹിദുകളായ ആളുകൾ എന്നെ പ്രസംഗിച്ചിട്ടില്ലേ? ഉണ്ട് ആ ആശയം. ഞാൻ മുമ്പ് രണ്ടു കൊല്ലം മുമ്പ് മൗലവിയോട് ചോദിപ്പിച്ചപ്പോൾ മഹർഷിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് പൂർവകാല കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് മാസം മുമ്പ് ഒരു മൗലവിയുടെ പ്രസംഗത്തിൽ കേസറ്റ് കേട്ടതാണ്. മൂന്നാലഞ്ച് മാസം മുമ്പ് നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്ന ഈ സത്യം എന്തുകൊണ്ട് അവർ ഇന്ന് പറഞ്ഞു? ഇന്ന് ലൈലത്തുൽ ഖദ്റിന് കൂലി കിട്ടില്ല, മറിച്ച് ആ രാത്രിയിൽ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ രാത്രിയിൽ അന്നത മാലാഖമാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ ഫിറാവുനിന്റെ പ്രകൃതികളിൽ നിന്ന് ഫറോവയിൽ നിന്നും ഫറോവയുടെ ആളുകളിൽ നിന്നും നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തിയത് സന്ദർഭം എങ്ങനെ? അവർ നിങ്ങളെ ശിക്ഷയുടെ ദൂഷ്യങ്ങളിലൂടെ അതാ അവർ നിങ്ങളെ മേച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധപ്യഹുവിന് അപനാൾക്കും നിങ്ങളുടെ നിങ്ങളിലുള്ള ആൺകുട്ടികളെ അവരതാ അറുത്തുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ അറുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ? വയസ്തഹീന നിസാക്കും അവരിലെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയോ അല്ലെങ്കിൽ അവരെ വഷളാക്കി വിടുകയോ അവർ ചെയ്യുന്നു. അത് രണ്ടും യുദ്ധപ്യഹുവനായെന്നും യസ്തഹീയോനായെന്നും യസൂമൂനായെന്നും മൂന്നും വർത്തമാനകാല ക്രിയാരൂപത്തിലാണ്. പിന്നെ പദം വർത്തമാനകാല ക്രിയാരൂപത്തിൽ നിന്നാണ് ഇപ്പൊ നടക്കുന്ന കാലക്രിയാരൂപത്തില്. പക്ഷേ ഇന്ന് നടക്കണ്ടോ? ഇല്ല, അവരെന്നെ പറഞ്ഞു. വേറെയില്ലേ വഹിയത്തെ ജിരീബിയും ഫി മൗജിങ്കൽ ജിബാൽ, ആ നൂഹിന്റെ കപ്പലതാ ആ നൂഹിന്റെ ജനതയെയും കൊണ്ട് ആ തിരമാലകൾക്കിടയിലൂടെ അതാ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. തെജിരി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. പക്ഷെ ഇപ്പണ്ടോ? ഇല്ല, പൂർവകാലത്ത് നടന്ന ഒരു സംഭവത്തിന്റെ ഹിക്കായത്തുൽ ഹാലാണത്, അവസ്ഥാ വിശദീകരണമാണത്. അങ്ങനെ ഖുർആനിൽ ഒരുപാടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം എടുത്തു പറഞ്ഞു എന്നുള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ഇബ്രാഹിമിൽ നിന്ന് പേടി പോവുകയും വജാഅത്തുൽ ബുശ്ര അദ്ദേഹത്തിന് സുവിശേഷം വരികയും ചെയ്തപ്പോൾ യുജാദിലുന നമ്മോടത ഇബ്രാഹിം തർക്കിക്കുന്നു. യുജാദിലുന്നാണ് ഇപ്പൊ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പണ്ടോ? ഇല്ല. എന്നതുപോലെ തനസലിൽ മലായിക്കത്തു വറോഹ് ഫീഹ എന്ന് പറഞ്ഞാൽ ആ രാത്രിയിലതാ മാലാഖമാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇപ്പല്ല, ഈ ഭാഗത്തേക്ക് മൗലവിമാര് മുജാഹിദ് മൗലവിമാർ ഇപ്പോൾ എത്തി. നൂറ്റാണ്ടുകളായി ഇവർ വിശ്വസിച്ചു പോരുന്ന ആചരിച്ചു പോരുന്ന പ്രതിഫലമുണ്ടെന്ന് എന്ന് ഈ സമൂഹത്തിനെ പഠിപ്പിച്ചുകൊണ്ട് അവസാനത്തെ പത്തിൽ പള്ളികളിൽ മാത്രം ചടഞ്ഞുകൂടാൻ ഈ സമൂഹത്തിനെ പഠിപ്പിച്ച് ആയത്തുകളും ഹദീസുകളും ഓതി ഈ സമൂഹത്തിനെ പഠിപ്പിച്ചില്ലേ? നിങ്ങൾ വേർതിരിക്കണത് നിങ്ങൾ പറയുന്ന ഖുർആനിന് എതിരല്ലാത്തടത്തൂടെന്നാണ്. നൂറ്റാണ്ടുകളായി ഈ ചോദ്യം നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഖുർആനിന് എതിരല്ലാത്തത് ഇടുക്കൂടെ നിങ്ങൾ ചോദിക്കണം. ഖുർആനിന് എതിരല്ലാത്തത് ഈ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞടുത്തൂടെ? അത് റസൂലുള്ളാന്റെ പേരിലോ അള്ളാന്റെ പേരിലോ കത്തികെട്ടി കളവ് പറഞ്ഞിട്ട് വേണോ അങ്ങനത്തെ ഒരു കാര്യം? ഇപ്പൊ ഇവിടെ ചോദ്യം ഖുർആനിന് എതിരല്ലാത്തടത്തൂടെയാണ്. ഖുർആനിന് എതിരല്ലാത്തത് ഈ നാട്ടിലെ ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാൽ ഖുർആനിന് എതിരല്ലാത്ത ഒരാശയം അത് റസൂലിന്റെ പേരിൽ ഉണ്ടാക്കണ്ട, അള്ളാഹുടെ പേരിൽ ഖുദ്സിയായ ഹദീസ് പറഞ്ഞിട്ട് അള്ളാഹുടെ പേരിൽ ഉണ്ടാക്കണ്ട, റസൂലിന്റെ പേരിൽ ഉണ്ടാക്കണ്ട. ഖുർആനിന്റെ ഏതെങ്കിലും ഒരു ആയത്തിന്റെ ആശയത്തോട് യോജിക്കുന്ന ഒരാശയം ഈ നാട്ടിലെ സാധാരണ മനുഷ്യൻ പറഞ്ഞാൽ എടുത്തുകൂടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് റസൂലിന്റെ പേരിൽ കളവുണ്ടാക്കണം. ഇപ്പോ നൂറ്റാണ്ടുകളായി നിങ്ങൾ പറഞ്ഞ ഈ ആശയത്തിനെതിരിൽ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു? അപ്പോ ഇവിടുത്തെ പ്രശ്നം അതല്ല, ഇവിടുത്തെ പൗരോഹിത്യത്തിന്റെ അഹങ്കാരമാണ് ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾ പറയേണ്ടിയിരുന്ന ആശയങ്ങൾ ഒരു മൗലവി ചേകന്നൂർ എന്തുകൊണ്ട് പറഞ്ഞു എന്നല്ല, ഈ പൗരോഹിത്യത്തിന്റെ എക്കാലത്തെയും പ്രവാചകന്മാർക്കെതിരിൽ അതാത് കാലഘട്ടത്തിലെ പണ്ഡിതൻ അവിടുത്തെ പാതിരിമാരും അവിടുത്തെ പുരോഹിതന്മാരും കാണിച്ച ആ മർക്കര മുഷ്ടിയാണ് ഈ സമൂഹത്തിലെ പുരോഹിതന്മാർ അദ്ദേഹത്തോട് കാണിച്ചത്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പല യാഥാർത്ഥ്യങ്ങളും ഇവിടെ നിങ്ങൾ മൂടിവെച്ചു. അദ്ദേഹത്തിന് ഏതെങ്കിലും രംഗത്ത് വീക്ഷണങ്ങളോ അല്ലെങ്കിൽ വീക്ഷണ രംഗത്ത് തെറ്റുകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടിയിരുന്ന് നമ്മൾ ചിന്തിക്കുകയല്ലേ വേണ്ടിയിരുന്നത്? അല്ലാതെ അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തി ഈ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിച്ച് നാട് കടത്തുകയാണോ ചെയ്യേണ്ടിയിരുന്നത്? ഇന്ന് അദ്ദേഹം വരില്ല എന്ന് ഉറച്ചപ്പോൾ, വരില്ല എന്ന് ഇവർക്ക് ഉറപ്പായപ്പോൾ, മുക്കിലും നൂലകളിൽ നിന്നും പല നാനൂലുകളും അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കെതിരിൽ തലപൊക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പാടില്ല എന്ന് പറയുന്നത്. ഈ ഖുർആനിന്റെ ആശയം ഇവിടെ നശിച്ചുകൂടാ. ഇവിടെ പറയുന്നുണ്ട് പ്രവാചകൻ, അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ എന്തിനാണ് വന്നത്? പ്രവാചകൻ ഇത് പ്രായോഗികമാക്കി കാണിച്ചു തരണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. പ്രവാചകൻ ഇത് പ്രയോഗവൽക്കരിക്കേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച എടത്തനാട്ടുകര, ഒരാഴ്ച മുമ്പ് എടത്തനാട്ടുകര പ്രസംഗിച്ച ശേഷം ഒരു മുജാഹിദ് മൗലവിയെ കണ്ടു. പ്രസംഗിച്ചു എന്ന് കേട്ടു, പ്രസംഗമൊക്കെ തെറ്റില്ല എന്നൊക്കെ കേട്ടു. എന്നിട്ട് ചോദിച്ചു, മൂപ്പര് ചോദിച്ചു, പ്രവാചകൻ അപ്പോൾ ഈ ആശയം പ്രാവർത്തികമാക്കണ്ടേ? നിങ്ങളുടെ വാദപ്രകാരം പ്രവാചകൻ വെറും ഒരു ശിപായിയാണോ? അതായത് ഈ ഖുർആൻ മാത്രം, ഖുർആനിക സന്ദേശങ്ങൾ മാത്രം ഈ സമൂഹത്തിൽ വന്ന് പറഞ്ഞുകൊടുത്തിട്ട് അതൊന്നും പ്രായോഗികമാക്കാതെ ഒരു ശിപായിയുടെ ഒരു പോസ്റ്റ്മാന്റെ ജോലി മാത്രം നിർവഹിക്കുന്ന ഒരാളാണോ പ്രവാചകൻ? അതൊരു ന്യായമായ ചോദ്യമാണ്. ഞാൻ ചോദിച്ചു, പ്രവാചകന്റെ അടുത്ത് ഒരു വ്യഭിചാരി, പിന്നെ വ്യഭിചാരിയെ കൊണ്ടുവന്നു. ആ വ്യഭിചാരി വിവാഹിതനോ അവിവാഹിതനോ ആകട്ടെ, പ്രവാചകൻ വിശുദ്ധ ഖുർആനനുസരിച്ച് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. മൂപ്പരെടുത്ത വൈക്കു പറഞ്ഞു, പ്രവാചകൻ 100 പൂശ പൂശും. ഇതല്ലേ സത്യം എന്ന് ചോദിച്ചു. അതെ, ഖുർആനല്ലേ പ്രവാചകൻ പ്രായോഗികമാക്കുക? അതാണ് നമ്മുടെ ചോദ്യം. പ്രവാചകൻ പ്രായോഗികമാക്കുന്നത് ഖുർആനല്ലേ? ഇപ്പൊ പ്രവാചകന്റെ അടുത്ത് വിവാഹിതനോ അവിവാഹിതനോ, വിവാഹിതയോ അവിവാഹിതയോ ആയ ഒരു സ്ത്രീയെയോ പുരുഷനെയോ കൊണ്ടുവന്നാൽ, വ്യഭിചാര കുറ്റത്തിന് കൊണ്ടുവന്നാൽ, ഈ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന പ്രവാചകൻ എന്നുള്ള നിലക്ക് പ്രവാചകൻ എന്ത് വിധി കൽപ്പിക്കും? 100 അടിക്കും. എന്നാൽ ഈ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി വിശ്വസിച്ചു പോരുന്നതും ഇന്നും അറേബ്യൻ നാടുകളിൽ നടത്തപ്പെടുന്നതുമായ ശിക്ഷാ രീതി, വ്യഭിചാരി അല്ലെങ്കിൽ വ്യഭിചരിക്കുന്നവൻ അല്ലെങ്കിൽ വ്യഭിചരിച്ചവൻ പുരുഷനോ വിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹിതയാണെങ്കിൽ അവരെ കൊല്ലുന്ന ശിക്ഷയല്ലേ നൂറ്റാണ്ടുകളായിട്ട് അറേബ്യൻ നാടുകളിൽ വരെ ഇന്നും നടന്നു വരുന്നത്? നമ്മുടെ വാദമാണ് ഖുർആനല്ലേ പ്രവാചകൻ പ്രായോഗികമാക്കുക. നിങ്ങളുടെ വാദപ്രകാരം ഈ ഖുർആനിൽ നിന്ന് അല്ലാന്റെ റസൂൽ ഈ ഖുർആനല്ലേ ജീവിതത്തിൽ പകർത്തുക? ഫഹ്കും ബിമാ അൻസലല്ലാഹു, അല്ലാഹു ഇറക്കിയതുകൊണ്ട് പ്രവാചക വിധിക്ക് എന്ന് പറഞ്ഞ ഈ പ്രവാചകൻ ഈ വേദത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഈ പ്രവാചകൻ, ഈ പ്രവാചകന് നിങ്ങൾ ഈ പറയുന്ന നമസ്കാരത്തിന്റെ രൂപം ഏതായത്തുനിന്ന് കിട്ടിയതാണെന്ന് നിങ്ങൾ ഇവിടെ വിശദീകരിക്കണം. ഏതായത്ത് കൊണ്ടാണ് സുബഹി 2 റക്അത്ത്, ലുഹ്ർ 4 റക്അത്ത്, അസ്ർ 4 റക്അത്ത്, ഇശ 3 റക്അത്ത്, ഇശ 4 റക്അത്ത്, അങ്ങനെ ഫർള് നമസ്കാരങ്ങൾ 17, ബാക്കി നിങ്ങൾ പറയുന്ന ഈ സുന്നത്ത് നമസ്കാരങ്ങൾ പുറമേയും, ഇത് ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ചെയ്തു? പ്രവാചകന് ഏതെങ്കിലും ഒരു ആയത്തിന്റെ ആയത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഈ ആശയം, അതൊന്ന് നിങ്ങൾ ഇവിടെ വന്ന് വിശദീകരിക്കാം. പക്ഷേ ഞങ്ങൾ ഒരു മൗലവിയായിട്ട് ചർച്ച ചെയ്ത ആ രീതിയിലുള്ള അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെയുള്ള നമസ്കാര രൂപം ഉണ്ടാക്കിയാൽ പറ്റൂല. അങ്ങനെ ഒരു മൗലവിയുണ്ട്, ഞാൻ പല സ്ഥലത്ത് 2 സ്ഥലത്താണ് കാര്യം വിശദീകരിക്കേണ്ടത്, അതുകൂടെ പറയലും നല്ലതാണ്. അതെന്താ പറഞ്ഞാല് സൂറത്തു നിസായിലെ 101, 102 ആയത്തുകളിൽ പ്രവാചകന്റെ ഒരു യുദ്ധവേളയിലുള്ള നമസ്കാരത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വിശദീകരണമുണ്ട്. ആ ആയത്തിൽ പ്രവാചകൻ 2 റക്അത്ത് നമസ്കരിക്കുന്നു. പ്രവാചകന്റെ അനുയായികളെ 2 ഭാഗമായിട്ട് പിരിച്ചിട്ട് ഒരു ഭാഗം 1 റക്അത്തും മറ്റൊരു ഭാഗം മറ്റൊരു 1 റക്അത്തും നമസ്കരിച്ചു. അപ്പൊ സഹാബികൾക്ക് 1 റക്അത്ത്, നബിക്ക് 2 റക്അത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയുടെ 2 റക്അത്ത് സുബഹിക്കുള്ള തെളിവായി. നബിയുടെ 2ഉം ഒരു ഭാഗം സഹാബികളുടെ 1ഉം മഗ്രിബിക്ക് തെളിവായി. 2, 1, 3 നബിയുടെ 2ഉം സഹാബികളുടെ ഓരോന്നും കൂട്ടിയ 4, അത് അസറിനും ഇഷാക്കും ലുഹറിനുമുള്ള തെളിവായി. വളരെ രസകരമായ രീതിയിൽ മൂപ്പര് ഖുർആനിന്റെ റസൂലിന് അങ്ങനെയാണ് മനസ്സിലായിട്ടുണ്ടാകുക. ഭാഷയെ വളരെ രസകരമായിട്ട് അങ്ങോട്ടും പറഞ്ഞു. ആ നാലിനെ രണ്ടു കൊണ്ട് പെരുക്കിയാൽ, ആ നാലിനെ രണ്ടു കൊണ്ട് പെരുക്കിയാൽ മുജാഹിദീങ്ങളുടെ തറാവിയുമായി, അതേ നാലിനെ തന്നെ അഞ്ചു കൊണ്ട് പെരുക്കിയാൽ സുന്നികളുടെ തറാവിയുമായി, അതിനെ പിന്നെ വേറെ ഏതെങ്കിലും സംഖ്യകൊണ്ട് പെരുക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്താൽ അതാത് ആളുകളുടെയൊക്കെ തറാവിയും ഇത്രയും റവാത്തിബ് സുന്നത്തും മറ്റേ സുന്നത്തും ഒക്കെ ആയി. അപ്പൊ എനിക്ക് മനസ്സിലായി. അങ്ങനെ പല ചർച്ചകളും നടന്നു. മൂപ്പര് പറഞ്ഞു,
സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചത് നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിച്ചു പോരുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസകാര്യങ്ങളും
ഈ സമൂഹത്തിലെ പല ആളുകളും മാറ്റിയിട്ടുണ്ട് എന്നാ പറയുന്നത്. അതൊന്നും പൂർവ്വകാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഉദാഹരണത്തിന് അഹമ്മദിയാക്കൾ പറയുകയാണെങ്കിൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ആ പ്രബോധന കാലഘട്ടത്തെ മുഴുവനാണ് അവർ വിശദീകരിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ആ നിർണായകമായ രാത്രി എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പ്രബോധന കാലഘട്ടത്തെ മുഴുവനായിട്ടാണ് അവർ ഈ ലൈലത്തുൽ ഖദ്റിനെ കാണുന്നത് അവരുടെ തഫ്സീറുകളിൽ. അപ്പൊ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ വിശ്വസിച്ചു പോരുന്ന തഫ്സീറുകൾക്കെതിരിൽ അവരെഴുതി. നൂറ്റാണ്ടുകളായിട്ട് പൂർവ്വകാലഘട്ടത്തിലെ തഫ്സീറുകളിൽ അങ്ങനെ വ്യാഖ്യാനമല്ല. ഇന്നാ അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്നുള്ള അവർ വിശദീകരിച്ചാൽ ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ, അതായത് പ്രവാചകന്റെ 23 കൊല്ലം എന്ന് പറയണ്ടല്ലോ, ആ കൊല്ലത്തെ ഒന്നായിട്ട് ഒരു ഇരുണ്ട യുഗമായിട്ട് അവർ കണ്ടു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ ഫജ്ർ വരെ രക്ഷയായിരിക്കുന്ന, ഇസ്ലാമിന്റെ ഫജ്ർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ പ്രബോധനം അവസാനിക്കുകയും ഇസ്ലാമിക വിജയമുണ്ടാവുകയും ചെയ്യുന്ന ആ ഫജ്ർ ഇസ്ലാമിന്റെ വെളിപാടിന്റെ ആ കാലഘട്ടം വരെ രക്ഷയായിരിക്കുമെന്നാണ് അവരുടെ തഫ്സീറിൽ എഴുതിയത്. അതിന്റെ ശരാശരിയെക്കുറിച്ചോ തെറ്റിനെക്കുറിച്ചോ അല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിച്ചു പോരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസകാര്യങ്ങളും ഓരോന്നോരോന്നായി പല ആളുകളും എതിർക്കുകയും അതല്ല ശരി ഇതാണ് ശരിയെന്ന് ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് പോരുകയും ചെയ്യുന്നു. ഈസാ നബി ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണെന്നും ഈസാ നബി ഇനി അവസാന കാലഘട്ടത്തിൽ തിരിച്ചു വരുമെന്നും ഈസാ നബി ഇവിടെ ഭരണം നടത്തുമെന്നും കുരിശുടക്കുമെന്നും പന്നിയെ കൊല്ലുമെന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഹദീസിനെ ഈസാ നബി മരിച്ചു എന്ന് ഈ കാലഘട്ടത്തിലെ പല പണ്ഡിതന്മാരും സിയനെ പോലെയുള്ള പണ്ഡിതന്മാരും അതുപോലെ തന്നെ അഹമ്മദിയാക്കളെ പോലെയുള്ള ആളുകളും വിശദീകരിക്കുന്നു. നൂറ്റാണ്ടുകളായി 13 നൂറ്റാണ്ടുകളായി ആളുകൾ വിശ്വസിച്ചു പോരുന്ന വിശ്വാസത്തിനെതിരാണത്. എങ്ങനെ കിട്ടി ഇവർക്ക് ഇത്? ഖുർആനിൽ നിന്ന് തെളിവ് കിട്ടി. അപ്പോ ഖുർആനിൽ നിന്ന് തെളിവ് കിട്ടുമ്പോൾ ഇവിടുത്തെ ഒരുവിധമുള്ള സംഘടനകളെല്ലാം ഖുർആനിൽ നിന്ന് തെളിവുകൾ കിട്ടുമ്പോൾ ഹദീസുകളെ തള്ളിക്കൊണ്ട് ഖുർആനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇനി നൂറ്റാണ്ടുകളായി ഇതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിച്ചു പോരുകയും ഇവിടുത്തെ മത്തിയും ചാളയും തിരിച്ചറിയാതെ, ഇപ്പോൾ നാട്ടിലുണ്ടല്ലോ ഒറിജിനൽ നാടൻ മത്തിയുണ്ട് ചാളയുണ്ട്. ഈ ഒറിജിനൽ നാടൻ മത്തി നല്ലതാണത്, ചാളയും നാട്ടിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഏത് വസ്തുവിലുമുണ്ട് നല്ലതും ചീത്തയും. ഇവർ പറയുന്നത് ഖുർആനിനെതിരായ ഒരുപാട് ഹദീസുകൾ ഉണ്ട്, പക്ഷേ അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കി ഖുർആനിന്റെ ആശയത്തോട് യോജിക്കുന്ന ഹദീസുകൾ എടുക്കണമെന്നാണ് ഇപ്പോൾ ഇവരൊക്കെ പൊതു അഭിപ്രായത്തിൽ എത്തിക്കുന്നത്. പക്ഷേ 1400 വർഷമായിട്ട് ഖുർആനിനെതിരല്ലാത്ത ഹദീസുകൾ ഇത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? അഹമ്മദിയാക്കൾ ദിവ്യ സന്ദേശം കിട്ടുന്ന ഒരു അഹമ്മദ് നബി വന്നിട്ടെങ്കിലും ആ നബിയെങ്കിലും ഇവരെ വിശ്വസിക്കാൻ യോഗ്യമായ വിശ്വസിക്കാൻ പറ്റുന്ന ഹദീസുകൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിതാബ് എഴുതിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് കാണുന്ന ഞാൻ പറയുന്നു. ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തങ്ങൾക്ക് കിട്ടാത്ത പ്രലോഭനങ്ങളും ആഗ്രഹങ്ങളും ഈ സമൂഹത്തെ പഠിപ്പിച്ചത് വിശ്വസിച്ചത് പ്രാവർത്തിക രൂപത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് ജീവിച്ച് മരിച്ചു പോകാൻ തുടങ്ങിയിട്ട് ആളുകൾ കുറെ കാലമായി. ഈ കാര്യങ്ങളൊന്നും ശരിയല്ല എന്നവർക്ക് പറഞ്ഞുകൊടുത്താൽ അവരാ രീതിയിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. പക്ഷേ ഇവിടുത്തെ അറിവില്ലാത്ത ആളുകൾ പലതും ഈ സമൂഹത്തിന് തെറ്റായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കുകയും ഇതൊക്കെ ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് പരലോകത്തിൽ മോക്ഷമുണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിച്ചു പോരുകയും ചെയ്യുമ്പോൾ ഇതിലെ ശരി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ ഏതൊക്കെ ശരിയുണ്ട്, ഏതൊക്കെ തെറ്റാണ്, ഈ 1400 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ബുഖാരിയിലുള്ള 2000-3000 വരുന്ന ഹദീസുകളിൽ ഇത്ര എണ്ണം 200 എണ്ണം അല്ലെങ്കിൽ 500 എണ്ണം ഖുർആനെതിരല്ലാത്ത ഹദീസുകളുണ്ട്. ഇന്ന് അത് നോക്കിയാൽ മതിയല്ലോ നിങ്ങൾക്ക്. ഇപ്പോ നിങ്ങൾക്ക് കേൾക്കണം, ഞാൻ കൂടുന്ന പള്ളിയിലോ 2 ആഴ്ച മുമ്പ് ഒരു ഹദീസ് പറയണം. ജനങ്ങളിത് വിശ്വസിക്കുന്ന ഞാൻ പറയുന്നത് എന്താ ഹദീസെന്നോ, മന്ത്രി ചൂടാത്ത പക്ഷിശാസ്ത്രം നോക്കാത്ത 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള മുസ്ലിമിലുള്ളൊരു ഹദീസുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് നല്ല വിദ്യാസമ്പന്നരായ പ്രൊഫസർമാരും അതുപോലെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ഒരു പള്ളിയിൽ ഒരു ഖതീബ് പ്രസംഗിക്കുന്നത്. ഇത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്മാർ ജീവിതത്തിൽ മന്ത്രിച്ചൂതിയിട്ടില്ലെങ്കിൽ, പക്ഷിശാസ്ത്രം നോക്കിയിട്ടില്ലെങ്കിൽ, അവർക്ക് ഹിസാബില്ലാതെ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പോകാമെന്ന് വിശ്വസിച്ചുകൊണ്ട് പോയെങ്കിൽ ഈ ഒരു പണ്ഡിതൻ അതിന് മറുപടി പറയണം, ഈ പുരോഹിതൻ അതിന് മറുപടി പറയണം. നിങ്ങൾക്കറിയോ വിശുദ്ധ ഖുർആനിലെ വ്യക്തമായ ആശയത്തിനെതിരാണ് ഹദീസ് അല്ലേ? പക്ഷെ അയാൾക്കത് മനസ്സിലായിട്ടില്ല. ആ വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ആ മൗലവിയെ പഠിപ്പിച്ചതും അയാൾ പഠിച്ചതും ഹദീസുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വചനങ്ങളാണെന്നും അതിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ലെന്നും അത് നമ്മളുടെ ബുദ്ധിക്ക് യോജിക്കില്ലെങ്കിലും അത് ശരിയാണെന്നും വിശ്വസിച്ചുകൊണ്ടാണ് ആ മൗലവി സമൂഹത്തിനെ പഠിപ്പിക്കുന്നത്. പക്ഷേ അത് ശരിയല്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ ആശയത്തിനെതിരായ ഹദീസ്. അതുപോലെ തന്നെ അയാൾ പറഞ്ഞു പ്രവാചകനെ വളരെ അവഹേളിച്ചുകൊണ്ടെന്ന് ഒരു ഹദീസ് പറഞ്ഞു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സഹാബി രക്തസാക്ഷിയാവുകയും രക്തസാക്ഷിയായ അതായത് വിവാഹം കഴിഞ്ഞ ആ ദിവസം തന്നെ ആ സഹാബി രക്തസാക്ഷിയായപ്പോൾ ആ സഹാബിയുടെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ആകാശത്തിൽ നിന്ന് മാലാഖമാരിറങ്ങിയിട്ട് പ്രവാചകന് ഭൂമിയിലൂടെ നടക്കാൻ കാല് വെക്കാനിടമില്ലാതെ തള്ളവരിൽ കുത്തിക്കൊണ്ടായിരുന്നു പ്രവാചകൻ നടന്നിരുന്നെന്ന്. പിന്നീട് ആ ഹദീസിന്റെ ബാക്കി മൂപ്പരുദ്ധരിച്ചിട്ടില്ല, പറയണമെങ്കിൽ മുഴുവൻ പറയണം. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി നിങ്ങൾക്ക് കേൾക്കണോ? ആ സഹാബിയെ ഖബറിലേക്ക് എടുത്തു വെച്ചപ്പോൾ പ്രവാചകൻ ആദ്യം ചിരിച്ചുവെന്നും പിന്നീട് പ്രവാചകൻ മുഖം തിരിച്ചുവെന്നും എന്നിട്ട് അതിനുള്ള വ്യാഖ്യാനം സഹാബികൾ തിരിച്ചു പോരുമ്പോൾ നബിയോട് ചോദിച്ചു, എന്തിനാണ് നബിയെ നിങ്ങൾ ആദ്യം ചിരിച്ചതും പിന്നീട് തലതിരിച്ചതും? അപ്പോൾ നബി പറഞ്ഞു, ആ സഹാബിയെ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങൾ പൊതിഞ്ഞുകൊണ്ട് ആലിംഗനം ചെയ്യുകയും അതുപോലെ തന്നെ ഒരു പുരുഷനെ സ്ത്രീ ചെയ്യുന്നതൊക്കെ ഹൂറുല്ലീങ്ങൾ ആ സഹാബിയെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ പുഞ്ചിരിച്ചു. പിന്നീട് ആ ഹൂറുല്ലീങ്ങളുടെ കാലിന്റെ മുട്ടിന്റെ മുകളിൽ വസ്ത്രമുയർന്നപ്പോൾ ഞാൻ തലതിരിച്ചു. ഇതാരെക്കുറിച്ചാണ്? ഒരു ആരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു? ഇത് ശരിയാണോ? ഇങ്ങനത്തെ ഒരുപാട് ഹദീസുകൾ അബൂ താലിബിനെ കാഫിറാക്കിക്കൊണ്ടുള്ള ഒരു ഖുത്ബയാൾ പറഞ്ഞു. അബൂ താലിബിനെ കാഫിറാക്കിക്കൊണ്ട് കാഫിറോ മുസ്ലിമോ എന്നുള്ള ഇവിടുത്തെ പ്രശ്നമല്ല, അബൂ താലിബിനെ നിഷേധിയായിക്കൊണ്ട് ഇന്നക്കലാ തെഹദീമെന്ന ഹബത്ത ഒരാക്കിനല്ല എഴുതിയമയ്യസായെന്നല്ല ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, അബൂ താലിബിന്റെ മരണവേളയിൽ അബൂ താലിബിനെ പ്രവാചകൻ തലോട് നിങ്ങളൊന്ന് വിശ്വസിക്കൂ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അബൂജാഹിലിനെ പോലെയുള്ള ആളുകൾ അബൂ താലിബിന്റെ അടുത്തിരിക്കുമ്പോൾ അവരെ ഭയന്നുകൊണ്ട് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ തയ്യാറായില്ലെന്നും പ്രവാചകൻ അബൂ താലിബിനെ തടയാൻ ഒരുങ്ങിയപ്പോൾ മാലാഖമാരുടെ ചിറകുകളെ കൊണ്ട് പ്രവാചകന്റെ കൈയിനെ തട്ടിമാറ്റിയെന്നും പ്രവാചക താങ്കളെങ്ങാനും അദ്ദേഹത്തിന്റെ ദേഹത്ത് ഒന്ന് കൈവച്ച് തലോടിയാൽ താങ്കൾ തലോടിയ സ്ഥലം അള്ളാഹുവിനെ നരകത്തിലിടാൻ കഴിയില്ലെന്നും അതുകൊണ്ട് താങ്കൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ ദേഹത്തെ തലോടരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള ഹദീസ് ഉദ്ധരിച്ചു. അങ്ങനെ അമ്പിയാക്കന്മാർ തലോടിയ സ്ഥലം നരകത്തിൽ പോയില്ലെങ്കിൽ അത് വിശുദ്ധ ഖുർആനിന്റെ ആശയത്തിനെതിരല്ലേ? അമ്പിയാക്കന്മാർ പ്രവാചകന്മാരായ ആളുകൾ ഏതെങ്കിലും മനുഷ്യന്റെ ദേഹത്ത് കൈകൊണ്ട് തലോടിയാൽ അയാളുടെ ആ ഭാഗം നരകത്തിലേക്ക് പോകുകയില്ലെങ്കിൽ നോഹിന്റെ ഭാര്യ നരകത്തിലേക്ക് പോകുമോ? ലൂത്തിന്റെ ഭാര്യ നരകത്തിലേക്ക് പോകുമോ? ലൂത്തിന്റെയും നൂഹിന്റെയും ഒക്കെ ഭാര്യമാരുടെ അടുത്ത് ആ പ്രവാചകന്മാർ തൊടാത്ത സ്ഥലമുണ്ടാവുമോ? ഏതാ ഖുർആന്റെ വ്യക്തമായ ആശയങ്ങൾക്കെതിരല്ലേ? ഇങ്ങനെ വ്യക്തമായ ആശയങ്ങൾക്കെതിരായ ഹദീസുകൾ പറയുന്ന ഒരു പ്രവണത ഈ സമൂഹത്തിൽ വളർന്നു വരുന്നു. പൂർവകാലഘട്ടത്തിലെ പണ്ഡിതന്മാർ ആയത്തുകൊണ്ട് പരമാവധി വിശദീകരിക്കുകയും ആയത്തിന് ഏതെങ്കിലും രംഗത്ത് ആയത്തുകൊണ്ട് വിശദീകരിക്കാൻ കഴിയാതെ മനസ്സിലാകാത്ത രംഗം വരികയാണെങ്കിൽ ഹദീസുകൾ കൊണ്ട് വളരെ മോശമല്ലാത്ത, മോശമായി തോന്നാത്ത പ്രവാചകനും അള്ളാഹുവിനും പ്രവാചകന്റെ അനുയായികൾക്കും അവരുടെ ഇസ്സത്തിനും അവരുടെ അഭിമാനത്തിനും യോജിക്കുന്ന ഹദീസുകൾ കൊണ്ട് മാത്രം ആ ആയത്തുകളെ വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടായിരുന്നു പ്രസംഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് വളർന്നു വരുന്ന ഈ മൗലവിമാർ, എന്നെപ്പോലെയുള്ള വളർന്നു വരുന്ന ഈ മൗലവിമാരായ ആളുകൾ ഈ ഹദീസിന്റെ പേരിൽ എന്തും അള്ളാഹുവിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പറയാമെന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ സമൂഹം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥാന്തരം, ഈ അവസ്ഥാവിശേഷം മാറണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ ധർമ്മത്തിന്റെ, നീതിയുടെ ഒരു തത്വശാസ്ത്രമാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ആ നീതിയുടെയും കാരുണ്യത്തിന്റെയും ധർമ്മത്തിന്റെയും ആ തത്വശാസ്ത്രത്തെ ആ ദീനിനെ ഈ സമൂഹം എടുത്തുകഴിഞ്ഞു. ഞാൻ സംശയിക്കുന്ന രണ്ട് കാരണമാണ് മൗലവിയുടെ തിരോധാനത്തിന് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, ലോകത്തിന്നേ വരെ നടക്കാൻ പോ നടന്നിട്ടില്ലാത്ത, ലോകത്തിന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്ത ഖുർആനിനെ ഖുർആൻ കൊണ്ട് മാത്രം വിശദീകരിക്കുന്ന ഒരു ഖുർആൻ തഫ്സീർ ഈ ലോകത്തിറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ പടുത്തുയർത്തപ്പെട്ട പല പണ്ഡിതന്മാരുടെയും സ്ഥാനമാനങ്ങളും അവരുടെ അഭിമാനങ്ങളും അവർ പടുത്തുയർത്തിയ അധികാരങ്ങളും നശിക്കുമെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഒരു തഫ്സീർ ഈ ലോകത്ത് ഇറങ്ങിക്കൂടാ എന്ന് ഇവിടുത്തെ ഇരുട്ടിന്റെ ശക്തികൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഏതൊരു ശക്തിയെ, ഏതൊരു കാര്യത്തെ നിങ്ങൾ എതിർത്തുവോ ആ കാര്യം ഇവിടെ നടക്കും. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതിപ്പോ, കൂടുതലും ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഖുർആനിനെ ഖുർആൻ കൊണ്ട് മാത്രം വിശദീകരിക്കുന്ന ഒരൊറ്റ ഹദീസ് പോലും എടുക്കാതെ അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് തന്നെ വിശദീകരിക്കാമെന്നും അള്ളാഹുവിന്റെ കലാമ് സമ്പൂർണ്ണമാണെന്നും അതിനതുകൊണ്ട് തന്നെ വിശദീകരിക്കുന്ന ഒരു തഫ്സീർ ഗ്രന്ഥം ലോകത്തിറങ്ങും എന്നുള്ള ഈ കാര്യം മാത്രം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ബാക്കി അതിന്റെ പിന്നിലുള്ള രഹസ്യത്തെക്കുറിച്ചൊന്നും ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ്ട, നിങ്ങൾ അത്രയും ഇപ്പൊ മനസ്സിലാക്കാം. രണ്ടാമത്തെ കാരണം, ഈ ലോക ഇവിടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് മനുഷ്യരെ മതങ്ങളുടെ പേരിൽ പരസ്പരം വിഭജിക്കുകയും ആ മതങ്ങളെ തന്നെ ഗ്രൂപ്പുകളാക്കി തിരിക്കുകയും അങ്ങനെ അതിന്റെ ഓരോ ഗ്രൂപ്പുകളെയും പ്രലോഭനങ്ങളെ കൊണ്ടും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും തങ്ങൾ പടുത്തുയർത്തിയ അധികാരങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും പോറലേൽപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാർ, ഏതാണാ തത്വം? മനുഷ്യന്റെ ആരോ ആകട്ടെ, ജമീലയാകട്ടെ, സുന്ദരിയാകട്ടെ, സുഹൃയാകട്ടെ, പുഷ്പയാകട്ടെ, അബ്ദുള്ളയാകട്ടെ, ദേവദാസ് ആകട്ടെ, യൂസുഫ് ആകട്ടെ, ഔസേഫ് ആകട്ടെ, ഇബ്രാഹിം ആകട്ടെ, എബ്രഹാം ആകട്ടെ, ഏത് മനുഷ്യനായാലും ഏക ദൈവത്തിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പരലോകത്തിലും അള്ളാഹുവിലും പരലോകത്തിലും ഏകദൈവത്തിലും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, മനുഷ്യരുടെ പുരോഗതിക്കും അവരുടെ വളർച്ചയ്ക്കും ആവശ്യമായ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ അവന് മോക്ഷമുണ്ട് എന്നുള്ള മഹത്തായ ഈ സിദ്ധാന്തം ഈ ജനതയെ പഠിപ്പിച്ചാൽ ഇവരെ വർഗത്തിന്റെ പേരിലോ ഭാഷയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വിഭജിക്കപ്പെട്ട ഈ സമൂഹത്തെ മാറ്റിമറി വിഭജിച്ചുകൊണ്ട് അധികാരം കൈയടക്കി വാഴുന്ന ഇവിടുത്തെ അധികാര വർഗത്തിനും പുരോഹിതന്മാർക്കും അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നു മനസ്സിലാക്കി. നിങ്ങൾക്കറിയോ, ഇവിടുത്തെ ഒരു ദേവദാസ് അവൻ ഏക ദൈവത്തിൽ വിശ്വസിക്കുകയും താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ അടുത്ത് ചെന്നാൽ പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ വരുമാനത്തിന്റെ പകുതിയിലധികം ഇവിടുത്തെ സാധുക്കളായ ആളുകളുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ രോഗത്തിനും അവരുടെ വളർച്ചയ്ക്കും ചിലവഴിക്കുകയും തന്റെ റബ്ബിനോട് രാവിലെയും വൈകുന്നേരവും ദൈവമേ എന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കണമേ എന്ന് ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവന് മോക്ഷമുണ്ട് എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ശക്തമായ വളരെ വ്യക്തമായ ഈ ആശയം മൗലവി അവസാനമായി 30 കൊല്ലത്തോളം ആ മനുഷ്യൻ കാത്തു സൂക്ഷിച്ച മനസ്സിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച യാഥാർത്ഥ്യം പുസ്തക രൂപത്തിലും പ്രസംഗ രൂപത്തിലും ഈ സമൂഹത്തിന്റെ മധ്യത്തിലേക്കിട്ടു. 30 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ആശയം ഉണ്ടായിരുന്നു എന്നാണ് ഒരു മുജാഹിദ് മൗലവി എന്നോട് പറഞ്ഞത്. അദ്ദേഹം തിരുവിതാംകൂറിൽ 25 കൊല്ലം മുമ്പ് പ്രസംഗിക്കാമെന്നപ്പോൾ ഈ ആശയം വളരെ രഹസ്യമായി രാത്രി കിടക്കാൻ സന്ദർഭത്തിൽ മൂപ്പര് പറഞ്ഞു. പക്ഷേ പറയാൻ സമയമായിട്ടില്ല മൗലവി, നമ്മുടെ സമൂഹം എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ആശയം ഈ സമൂഹത്തിൽ പറയും. അദ്ദേഹം പറഞ്ഞു, ഈ ആശയമായിരുന്നു ഒന്ന് ഈ സമൂഹത്തെ വേദനിപ്പിച്ച അദ്ദേഹത്തിന്റെ തിരുവകാലത്തിന് കാരണമായ മറ്റൊരു കാര്യം. വളരെ നീതിയുടെ, വളരെ ധർമ്മത്തിന്റെ, സത്യത്തിന്റെ ഒരു തത്വശാസ്ത്രമല്ലേ ഇവിടെ വെക്കുന്നത്? ഇവിടുത്തെ മുജാഹിദികളുടെ ഏകദൈവ വിശ്വാസവും ഏക മാനവികതയ്ക്ക് ഏകദൈവ വിശ്വാസം, ഒരേ ഒരു ദൈവം ഒരൊറ്റ ജനത എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഉള്ളിലെ ആശയം എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. എനിക്കറിയാം, ഉള്ളിന്റെ ആശയം മുജാഹിദാകണം, ഏകദൈവ വിശ്വാസിയാകണം, അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം, 5 നേരം നിസ്കരിക്കണം, 30 നോൽപ് നോൽക്കണം, ഇവരുടെ 2% സകാത്ത് കൊടുക്കണം, ഇതൊക്കെയാണ് ഓല ഉള്ളിലെ. അങ്ങനെയാകണം ഏകദൈവ വിശ്വാസിക്കാണ് മോക്ഷം. അങ്ങനത്തെ ഒരു ലോകം ഈ ദുനിയാവിലുണ്ടാവൂ കൂട്ടരെ? എല്ലാവരും മുജാഹിദീങ്ങളായിട്ട് പിന്നെ അങ്ങനത്തെ ഏകദൈവ വിശ്വാസികളാവുന്ന സമൂഹം. നേരെ മറിച്ച് ഏ ദേവദാസോ അബ്ദുള്ളയോ, ദേവദാസ് അങ്ങനെ തന്നെ നിന്നോട്ടെ, യൂസ് ഔസേപ്പ് അങ്ങനെ തന്നെ നിന്നോട്ടെ, എബ്രഹാം അങ്ങനെ തന്നെ നിന്നോട്ടെ, സുന്ദരി അങ്ങനെ തന്നെ നിന്നോട്ടെ, ജമീല ആ നിൽക്കുന്ന സ്റ്റാൻഡിൽ തന്നെ നിന്നോട്ടെ, പക്ഷേ ഏകദൈവത്തിൽ വിശ്വസിക്കണം. താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുത്ത്, ദൈവത്തിന്റെ അടുത്ത്, ഈശ്വരന്റെ അടുത്ത് ചെല്ലുമ്പോൾ അതിൽ പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കണം. എന്നിട്ട് തന്റെ പ്രവർത്തനങ്ങളും സമ്പത്തും ആയുസ്സും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ നിന്ന് ഒരു വിളി ഉയരണം, ദൈവമേ രക്ഷിക്കണേ, എന്നെ നീ കാക്കണം. വളരെ ലളിതമായ, ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആശയം. ഇങ്ങനത്തെ ഈ ആശയങ്ങളൊക്കെ മൂടിവെച്ചു ഇവിടെ മനുഷ്യരെ വിവിധ മതങ്ങളും ഗോത്രങ്ങളും മതങ്ങൾക്കുള്ളിൽ ഗ്രൂപ്പുകളുമാക്കി വിഭജിച്ച് ഒരുപാട് ആളുകൾ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും സമ്പത്തും കൈയടക്കി വെച്ചു. അതിനെതിരെയുള്ള ഒരു ശക്തമായ അമ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആശയം. അതിനല്ലേ അദ്ദേഹത്തെ നിങ്ങൾ ഇവിടുന്ന് ഇല്ലാതാക്കിയത്? പക്ഷേ ഈ ആശയം നശിച്ചുകൂടാ, ഈ ആശയം നശിച്ചുകൂടാ. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഏറ്റെടുക്കണം, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളൊക്കെ ഏറ്റെടുക്കണം ഈ ദൗത്യം. സാധാരണക്കാരായ ആളുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ആശയം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയോ, ഇവിടുത്തെ ഈ അഹ്ലുൽ ഖുർആനിൽപ്പെട്ട, ഖുർആനിന്റെ ആളുകളിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളോട് പോലും ഇവിടുത്തെ പുരോഹിതന്മാർക്ക് സംസാരിച്ചാൽ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ സമൂഹത്തിന് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു. അതിനുള്ള ഒരു റൂഹ്, അതിനുള്ള ഒരു പ്രചോദനം മൗലവി നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി ഞാൻ ഓർക്കുമ്പോൾ. ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനോ മുഖം ദർശിക്കാനോ സാധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം ഞാൻ ഓർക്കുന്നു. ഈ സമൂഹത്തിലെ ഈ അനുയായികൾക്കിടയിൽ ഖുർആനിന്റെ ഒരു റൂഹ്, അദ്ദേഹത്തിന് ഖുർആനിന്റെ ഒരു ആത്മാവ്, ഒരു ചേതന ഈ സമൂഹത്തിന്റെ മനസ്സിലേക്ക് എറിഞ്ഞുകൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, ഈ സാധാരണ ഞങ്ങൾ ഇപ്പൊ കരുളായി ഒരു സംവാദത്തിന് പോകുന്നുണ്ട് സാധാരണ രണ്ട് പ്രവർത്തകരോട്. അവിടെ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വന്നില്ല. സാധാരണക്കാരായ ആളുകൾക്കോട് പോലും തർക്കിക്കാൻ ഒരു പുരോഹിതന് കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. 10 മണി മുതൽ 4 വരെ നിന്നിട്ടും വ്യക്തമായ ഒരു തെളിവ് ധരിക്കുകയോ അത് വ്യക്തമായ ഒരു തെളിവ് ധരിക്കാതെ പോവുകയും ചെയ്തപ്പോൾ അവിടുത്തെ അഖിലുൽ ഖുർആനിൽപ്പെട്ട സാധാരണക്കാരായ ആളുകൾ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞോളായ ഇതിന് മറുപടി. അവർ പറഞ്ഞു, വൈദാ ജാഹുമേൽ അമ്യാവിൽ ഹൗഫി അദാഹുബി എന്നല്ല സൂറത്ത് നിസായിൽ ഒരു ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവർക്ക് ഭീതിയുടെയോ നിർഭയത്തിന്റെയോ ഒരു പ്രശ്നം വന്നാൽ അവരത് പ്രചരിപ്പിക്കും. എന്തുകൊണ്ട് ആ പ്രശ്നത്തെ അള്ളാഹ് റസൂലിലേക്കും ഉലുൽ അംറിലേക്കും കൊടുത്താൽ ആ റസൂലോ ഉലുൽ അംറിൽപ്പെട്ട ആളുകളോ ഗവേഷണ അന്വേഷിച്ചു വരുന്ന ആളുകൾ അത് അന്വേഷിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ അനിമമില്ലതിനെ എത്തംബിത്തൂനവു. ഞങ്ങൾക്കിവിടെ ഭീതിയുടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു, നിസ്കാരം 5 ആണോ 3 ആണോ എന്നുള്ള വളരെ ഭീതിയുടെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലാണെന്ന് ഗവേഷണം നടത്തേണ്ടതുണ്ട്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗവേഷണം നടത്തേണ്ടെന്ന് പറഞ്ഞു അവര്. സാധാരണ നമ്മളിലെ ഒരു പ്രവർത്തകൻ പറഞ്ഞു, വൈനഹിത്തും നിസ്കാരത്തിന്റെ കാര്യത്തിൽ പേടിയാണെങ്കിൽ ഫരിജാലൻ ഉറുക്കുമാനൻ ഓടിയിട്ടും ചാടിയിട്ടും നിസ്കരിക്കാനാവുമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഗവേഷണം നടത്താനല്ല. എനിക്കും കൂടിയും കിട്ടിയില്ല അത്. ഒരു സാധാരണക്കാരനായ പിന്നെ
പ്രവർത്തകൻ പറഞ്ഞതാ. ഞാൻ എന്നെ അൽഹംദില്ല അത്ഭുതപ്പെട്ടു. നാട്ടിൽ കൂടി നടന്നിട്ട് നിസ്കാരത്തിന്റെ ഹൗഫ് ഉണ്ടെങ്കിൽ നാട്ടിൽ കൂടി നടന്നിട്ട് മൂന്നാണോ അഞ്ചാണോ എന്ന് ഗവേഷണം നടത്തി നടക്കാനല്ല അല്ല പറഞ്ഞിട്ടത്. വൈൻ ഹെഫ്തും നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഫരിജാൽ എന്ന ഉറുക്കുപാനേം, അല്ലെങ്കിൽ നിങ്ങൾ നടന്നിട്ടോ ഓടി യാത്രയിലായിക്കൊണ്ടോ നിങ്ങൾ നമസ്കരിച്ചുകൊള്ളൂ എന്നാണ് അല്ലാഹ് പറഞ്ഞ കാരണം. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നല്ലത് ഓടിയിട്ടും ചാടിയിട്ടൊക്കെ നിസ്കരിക്കാം. അപ്പൊ ഈ രീതിയിൽ ഈ പ്രവർത്തകരെ ഖുർആനിനെ കുറിച്ച് പഠിക്കാൻ, ഖുർആനിനെ കുറിച്ച് അന്വേഷിക്കാൻ, ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാൻ ഈ സമൂഹത്തിൽ ഈ പിന്നെ ചിന്ത മൗലയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. ചിന്തിക്കുന്ന ജനങ്ങളെ ഇനി നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല. അടിയൊഴുക്ക് തുടങ്ങിയിരിക്കുന്നു. ഞാനിപ്പോ നിങ്ങൾക്ക് കേൾക്കണോ, ഒരു 10 പള്ളി ഉണ്ടാക്കാനുള്ള കാശും സ്ഥലവും ഒരു ഖുർആൻ കോളേജ് തുടങ്ങാനുള്ള കാശും ഞങ്ങൾക്കുണ്ടെങ്കിൽ മുജാഹിദിലെയും ജമാഅത്തിലെയും പല പണ്ഡിതന്മാരെയും അവിടെ കൊണ്ട് പ്രസംഗിപ്പിച്ച് കാണിച്ചു തരാം. പക്ഷേ ജീവിക്കാനുള്ള വകയില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിന്നുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്ന പല മൗലയിമാരുണ്ട്. നിങ്ങൾക്കിനി ഈ സമൂഹം ഖുർആൻ പരിഭാഷ ഇവിടുത്തെ സുന്നിയും മുജാഹിദും ജമാഅത്തും അഹമ്മദിയും എല്ലാ വിഭാഗവും എഴുതി കഴിഞ്ഞു. അതാണ് ഈ സമൂഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ വിജയം. നിങ്ങൾ എവിടെയെങ്കിലും ഈ സമൂഹത്തിന് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അവർ പോയി നോക്കുകയാണ്, അവരെ രാത്രി പോയി നോക്കുകയാണ്. മൗലവി ആ പറഞ്ഞ അർത്ഥത്തിൽ എവിടെയാണ് അട്ടിമറിച്ചത് എന്ന് അവർ പോയി നോക്കുക.
വിധിയൊക്കെ സാധിക്കുന്നവർ താനും മിസ്കിൻ ഒരു സാധുവിന്റെ ഭക്ഷണം ഫിദിയായിട്ട് കൊടുക്കണം. ഫിദിയൊക്കെ സാധിക്കുന്നവർ ഇന്നിട്ട് വമീർ മടക്ക ബാക്കിലേക്ക് അങ്ങനത്തെ പണി ചെയ്തോന്ന് കാര്യങ്ങളെ വിശദീകരണം. അങ്ങനെ വേറെ ചില ആളുകളുടെ വിശദീകരണം അലല്ലലീന യുദ്ധേക്കുനഹു, ആ നോമ്പിൽ സാധിക്കുന്ന ആളുകൾ അങ്ങനെ അറബിയിലെ ഖുർആൻ വ്യാഖ്യാതിനെ എഴുതിയ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അലല്ലലീന യുദ്ധേക്കുനഹു സാധിക്കുക തന്നെയാണ് അർത്ഥം. അയാൾക്ക് അർത്ഥത്തിൽ അട്ടിമറിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ അയാൾ അട്ടിമറിച്ചതിന് വേറൊരു സ്ഥലത്താണ്. അപ്പൊ അലല്ലലീന യുദ്ധേക്കുനഹു, ആ നോമ്പിന് സാധിക്കുന്നവർ ഫിദിയത്തിന്റെ ആ മിസ്കിൻ ഒരു സാധുവിന്റെ ഭക്ഷണം പ്രായച്ചിത്തമായിട്ട് കൊടുക്കണം, നോമ്പ് നോൽക്കണം. അല്ലാഹു എനിക്ക് നോമ്പ് നോൽക്കാൻ താക്കത്ത് തന്നലോ എന്നതിന് അതിന് നമ്മൾ പറയുന്നത് അതിന് ഫിദിയാന്നല്ല പറയാമ പ്രായച്ചിത്തം ഫൈൻ എന്നല്ലപ്പോ പറയാം. അപ്പൊ അതിന് അള്ളാന്റെ ലഹുവിനെ അവിടെ തിരിക്കേണ്ടി വരുന്നതാണ് തോന്നുന്നു. ഇങ്ങനെ ഒരു 5-6 വിശദീകരണം കൊടുത്തിട്ട് ഒന്ന് ലായുത്തി ഗുണവും സാധിക്കാത്തവർ എന്നാണ് അർത്ഥം. ഒന്ന് പിന്നെ അമാനിയെ പോലുള്ള ആളുകള് വളരെ പ്രയാസം ഞെരുങ്ങി സഹിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് ഞെരുങ്ങി അയാളെ വകയായിട്ട് അവർ കഴിച്ചേക്കാണ്. ചില ആളുകൾ അലല്ലതീനെ യുദ്ധിക്കുവാനോ എന്നാണ് ഫിദിയൊക്കെ സാധിക്കുന്നവർ. ചില ആളുകൾ സാധിക്കുന്നവർ തന്നെയാണ് അർത്ഥം. സാധിക്കുന്ന ആളുകൾ നോമ്പ് നോക്കാം ഫിദിയും കൊടുക്കാം ഒരു സാധുവിന്റെ ഭക്ഷണം. അയാളുടെ ഈമാനോണ്ട് അയാൾ പറഞ്ഞതാണ്. പക്ഷെ അതിന് നമ്മൾ പറയുന്നത് ഫിദിയാന്നല്ലാത്ത പറയാം. ശുക്രന്നോ ഫദിയത്തെന്നോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാമെന്നല്ലാതെ ഫിദിയത്തെന്ന് പറയുന്നത് ഫിദിയാന്ന് പറയുന്നത് ഖുർആനിൽ ഫിദിയാന്ന് പറഞ്ഞതൊക്കെ എന്തിനാണ്? ഒരു കാര്യം ചെയ്യാൻ കൽപ്പിച്ചിട്ട് ആ പ്രശ്നം ചെയ്യാൻ വരാതെ വരുമ്പോൾ, അല്ലാഹുവിന്റെ ഒരു നിയമത്തെ ലംഘിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുമ്പോൾ അതിനുള്ള ഫൈന് പ്രായശിത്തം അല്ലെങ്കിൽ ദണ്ഡം ഒക്കെ കൊടുക്കണെയാണ് ഫിദിയ എന്ന് പറയാം. അതുകൊണ്ട് നോമ്പ് നോൽക്കാൻ സാധിക്കുന്ന ആളുകളെ നോമ്പ് നോൽക്കും വേണം, ഫിദിയും കൊടുക്കണം എന്നല്ല, അത് നടക്കില്ല എന്ന് അത് അല്ലാഹു കൽപ്പിച്ചിട്ടില്ല എന്നാണ് വിശദീകരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത്. ഇനി ഇത് ഓരോ ആയത്തുകളും ഓരോ പദങ്ങളും ഇടം തിരിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. പക്ഷെ ആവശ്യമായ സംഗതികൾ മാത്രം ഞാൻ വിശദീകരിച്ചു. ഇനി സംശയമുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച
ചെയ്യാം. പക്ഷെ ഇവിടെ നബി ഉദ്ദേശിക്കുന്ന ചെയ്യുന്ന പത്രി അല്ല അത്. 84 വർഷത്തെ മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ ഒരു രാത്രിയായിട്ട് ഇതിനെ സങ്കല്പിച്ചാല് ഏകദേശം 10 മണിക്ക് ഏകദേശം കൂരാക്കൂരിട്ട് വരും.
12 മണിക്കൂർ പന്തീര 54 12 മണിക്കൂർ രാത്രിയായിട്ട് നമ്മൾ അതിനെ ചുരുക്കി കണക്കൂട്ടുക. അപ്പൊ ഒരു മണിക്കൂറിന് 7 വർഷം വരും. അപ്പൊ 7 വർഷം കൂരാക്കൂരിട്ട് ഈ ലോകത്ത് വ്യാപിക്കാന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നബിയുടെ പ്രബോധന കാലഘട്ടം 23 അതിൽ കഴിച്ചാല് 63-64 അപ്പൊ 8-7-7-49 8-7 56 കൊല്ലം
കഴിഞ്ഞിട്ടുണ്ടായാലേ രാത്രി ഒരു മണി രണ്ടു മണിയായിരിക്കുന്നു. കൂരാക്കൂരിട്ടായിരിക്കുന്ന സർവ്വവിധ ഇരുട്ടുകളെ കൊണ്ടും മൂടിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഖുർആൻ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. തനത്തലൽ മലായികത്ത് വർറൂഹു, മാലാകമാരും മനുഷ്യർ ജീവനറ്റി കിടക്കുന്ന മനുഷ്യന്മാർക്ക് ജീവൻ കൊടുക്കാനുള്ള ഖുർആനാകുന്ന റൂഹുമായിട്ട് മാലാകമാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈഹ ആ രാത്രിയിൽ. മിങ്കുല്ലി അമ്രിൻ, എല്ലാ കാര്യങ്ങളെ കൊണ്ടും മിങ്കുല്ലി അമ്രിൻ സലാം, മിങ്കുല്ലി അമ്രിൻ സലാം, ഏത് പ്രശ്നങ്ങൾക്കും രക്ഷയായിരിക്കും. സർവ പ്രശ്നങ്ങൾക്കും രക്ഷയുമായിട്ട് മാലാകമാർ മനുഷ്യർക്കുള്ള ജീവന റൂഹ് ചേതന കൊടുക്കാനുള്ള ജീവൻ കൊടുക്കാനുള്ള റൂഹുമായിട്ട് ജീവനറ്റി കിടക്കുന്ന മരിച്ചു കിടക്കുന്ന ശവതുല്യരമായി കിടക്കുന്ന മനുഷ്യന്മാർക്ക് ജീവൻ കൊടുക്കാനുള്ള റൂഹുമായിട്ട് മാലാകമാർ എല്ലാ പ്രശ്നങ്ങൾക്കും രക്ഷയുമായി ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹത്താ മത്തലയിൽ ഫജർ, അത് ഏതുവരെ ഉണ്ടായിരുന്നു? പ്രഭാതോദയം വരെ ഉണ്ടായിരുന്നു. എന്നാണ് ഈ ഇരുട്ടുകളെയൊക്കെ നീക്കി ഫജറുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പ്രഭാതമാക്കി പോയി. അതാണ് ഫജറുൽ ഇസ്ലാം എന്നുള്ള ലോകത്ത് ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, ഇസ്ലാമിന്റെ പ്രഭാതം. അല്ലാതെ പകലിന്റെ പ്രഭാതമല്ല, പകലിന്റെ പ്രഭാതം എനിക്കറിയാം. നേരം വെളുക്കുമ്പോഴുള്ള ഫജറാണെങ്കിൽ നബിക്ക് ഒമാദറാക്കാന്ന് പറഞ്ഞിട്ട് ആ ഫജർ വിശദീകരിച്ചു കൊടുക്കണ്ട, ആ ഫജർ നബിക്കറിയാം. അതുകൊണ്ടാണ് ഈ ഫജർ വേറെയാണ്. പിന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം എന്ന് പറഞ്ഞ സൂറത്ത് ദുഖാനില് അതിന്റെ ആദ്യത്തിൽ. ഇത് പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഖുർആൻ. ഈ അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്ന ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയിൽ, അപ്പൊ ഖുർആൻ എന്ന് പറഞ്ഞ ഖുർആനെ തന്നെ അള്ളാഹു പറഞ്ഞ കിതാബുൻ മുബാറക്കുന്ന ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, മൂസാക്ക് ഞാൻ ഗ്രന്ഥം കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിനക്ക് ഞാനൊരു കിതാബും മുബാറക്കാണ്, ബർക്കത്തുള്ള കിതാബാണ് എനിക്ക് തന്നിരിക്കുന്നത് പറയുന്നത്. അപ്പൊ ഈ ബർക്കത്തായ ഗ്രന്ഥം ഇറക്കപ്പെട്ട ലൈലത്തായതുകൊണ്ട് ആ ലൈലത്തിന് അള്ളാഹു ലൈലത്ത് മുബാറക്ക് എന്ന് പറഞ്ഞു. ഫീഹാ കുല്ലു അമ്രിൻ ഹക്കീം, എല്ലാ പ്രശ്നങ്ങളും ആ രാത്രിയിൽ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വ്യാഖ്യാന വ്യത്യാസം ഉണ്ട്, സ്ത്രീയിലും കാണുന്ന പുല്ലിംഗ് അത്ര മുബാറക്കത്തായ ലൈലത്തുണ്ടായപ്പോ മുബാറക്കത്തുണ്ട്. ഒറ്റ രാത്രി ഇതിനെ ഈ കാലത്തെ അള്ളാഹു ഒറ്റ ഒരു ഡാർക്കായിട്ട് കണ്ടില്ല, ഒറ്റ ഒരു അതാണ് അതാണ് പറയുന്നത്. ഒറിജിനൽ രാത്രി അല്ല എന്ന് പറഞ്ഞതേ വീണ സാധിക്കുന്നവർ പ്രത്യേകവും വിധിയൊക്കെ സാധിക്കുന്നവർ സ്ഥാനമെത്തിയ ഒരു സാധുവുണ്ട്. You.